പ്രൈസ് ലോഡ്. നമ്മുടെ കഴിഞ്ഞ ദിവസം പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുസ്തകത്തിൽ 2 അധ്യായം 1 വാക്യത്തിലെ അനുഭവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇറങ്ങി വന്നു അവരുടെ എല്ലാ പതിരിനെയും കത്തിച്ചു കളയുകയും അല്ലെങ്കിൽ അതിനെ എവിടെ സേ പുറത്താക്കുകയും എല്ലാ വെച്ചുകെട്ടുകളെയും ഇല്ലാതെയാക്കുകയും, എന്നാൽ അതേസമയം ദൈവത്തിന്റെ ആത്മാവ് അഗ്നി ജ്വാലകൾ പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ എല്ലാവരുടെ മേലും പറഞ്ഞു. പെന്തക്കോസ്ത് എല്ലാവരെയും ഒന്നാക്കുന്ന അനുഭവമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവസാനം പറഞ്ഞു കുറച്ചതായ കാര്യം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, പുത്രന്മാർ മാത്രമല്ല പുത്രിമാരും പ്രവചിക്കും, അല്ലാതെ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുകയല്ല. എല്ലാവരും പ്രവചിക്കും, അല്ലാതെ പണ്ട് കാലത്ത് എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ചിലവരുടെ മേൽ മാത്രം ആത്മാവ് വന്നിപ്പോൾ എല്ലാവരുടെ മേലും ആത്മാവ് വന്നിരിക്കുന്നു, എല്ലാവരും പ്രവചിക്കുന്നു, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നു. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ദാസന്മാരും ദാസിമാരും അപ്പോൾ സമൂഹത്തിലെ യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത രീതിയിൽ പെന്തക്കോസ്ത് എല്ലാ തരത്തിലുള്ള വിഭജനങ്ങളെയും ഇല്ലാതെയാക്കുകയാണ്. യഹൂദനെന്നില്ല, യവനെന്നില്ല, സ്ത്രീകളെന്നില്ല, പുരുഷന്മാരെന്നില്ല, ദാസന്മാരെന്നില്ല, ദാസിമാരെന്നില്ല, യജമാനെന്നില്ല, എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ഇവർ മദ്യപിച്ചവരാണ്. പത്രോസ് പറയാണ്, ശരിയാണ് ഇവർ മദ്യപിച്ചവരാണ്, പക്ഷേ ഇപ്പോൾ ഇവര് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വീഞ്ഞു കുടിച്ചവരല്ല, പ്രത്യേക ഇവരുടെ ലഹരി എന്തിലാണ്? ആത്മാവിലാണ്, ആത്മാവിനാൽ ലഹരി പിടിച്ചവരാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആ വ്യക്തികളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അവർ ആത്മാവിനെ പാനം ചെയ്തവരാണ്, അതുകൊണ്ടാണ് അവരുടെ വ്യത്യാസങ്ങൾ എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ടേംസ് ഒന്ന് പെട്ടെന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അത് നമ്മളെപ്പോഴും കേൾക്കുന്നതായ കാര്യങ്ങളും കൂടെയാണ്. കേൾക്കുന്നതായ കാര്യങ്ങളാണ് ആത്മാവിനാൽ ജനിക്കുക. ഞാൻ ആ വാക്യങ്ങളോ ഭാഗങ്ങളൊന്നും മാത്രം പറയുകയാണ്. ആത്മാഭിഷേകം പ്രാപിക്കുക, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്, ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ കെടുക്കുക, ആത്മാവിനെ ദുഃഖിപ്പിക്കുക, ആത്മാവിനോട് വ്യാജം കാണിക്കുക, ആത്മാവിന്റെ വരങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിനോട് മറുത്തു നിൽക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വേദസ്വത്തിന് കാണുന്നുണ്ട്. ഈ ആദ്യത്തെ ചില ഭാഗങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ്, ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ലിവ് ഇൻ ദ സ്പിരിറ്റ്, വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് എന്ന് നമ്മൾ വേദത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നതായ വാക്ക്, ക്വെൻച്ച് നോട്ട് ദ സ്പിരിറ്റ് ആൻഡ് ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതായ വാക്കുകളാണ്. ഇത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. എന്ത്? ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൽ ജനിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്ന ഭാഗങ്ങളുടെ വ്യത്യാസങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിക്കുക എന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. അവിടെ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ലഭിച്ച ജനനത്തെ കൂടാതെ ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനത്തെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് ദൈവരാജ്യത്തിന്റെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും ഇന്ന് നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ടും അത് ഇവിടെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രം പറയാം, ബോൺ ഓഫ് ദ വാട്ടർ ആൻഡ് ബോൺ ഓഫ് ദ ഫ്ലഷ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച ആളുകൾ, ആദ്യത്തെ സ്വാഭാവികമായ ജനനമാണ്. വി ഓൾ ആർ ബോൺ ഓഫ് വാട്ടർ, എല്ലാവരും വെള്ളത്താൽ അല്ലെങ്കിൽ യുനോ ഇറ്റ് ഈസ് അബൌട്ട് നാച്ചുറൽ ബർത്ത്. അപ്പോൾ ആളുകൾക്ക് എല്ലാം ഒരു സംശയമുണ്ട്, ഇറ്റ് ഈസ് അബൌട്ട് ബാപ്റ്റിസം എന്നാണ് നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ അതല്ല പറയുന്നത്, കാര്യം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. എന്തുകൊണ്ട് കാണത്തില്ല? കാര്യം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ മുകളിൽ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞിട്ട് താഴെ എന്നാണ് പറയുന്നത്? ജഡത്താലും ആത്മാവിനാലും. അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ ഭാഗം ജഡപ്രകാരമുള്ള ജനനത്തെക്കുറിച്ചാണെന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കേട്ടു വെച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ബോൺ ഓഫ് ദ വാട്ടർ ആൻഡ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേൽക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. സ്നാനമേൽക്കണം, അത് വേറെ കാര്യം. എന്നാൽ അവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് സേസ് അബൌട്ട് അവർ നാച്ചുറൽ ബർത്ത്. കാര്യം വി നോ ദാറ്റ് എവ്രി വൺ ഈസ് ബോൺ ഇൻ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് വെള്ളത്താൽ ജനിച്ച ജനനം എന്നുള്ള അവസ്ഥയിലാണ് അത് പറയുന്നത്. ആ ജനനം കൊണ്ട്, സ്വാഭാവിക ജനനം കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ലെന്ന് അവർ അവിടെ പറയുന്നത്. കാര്യം സ്വാഭാവികമായ നമ്മുടെ വിൽപ്പാവ് എന്ന് ഉപയോഗിച്ച് നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. വാട്ട് ഇസ് നീഡഡ് ഈസ് എ ബർത്ത് ഫ്രം എബവ്. യു ഹാവ് ടു ബി ബോൺ എ ന്യൂ ഓർ യു ഹാവ് ടു ബി ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആത്മാഭിഷേകം. അഭിഷേകം പ്രാപിച്ചു, നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആളുകളോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു. ഈ അഭിഷേകം എന്ന വാക്ക് ഒരു ന്യൂ ടെസ്റ്റമെന്റ് ടെർമിനോളജി ആയിട്ടല്ല നമ്മൾ സാധാരണ കാണുന്നത്. അഭിഷേകം എന്ന് പറയുന്നത് തെറ്റായ ഒരു വാക്കല്ല. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് അങ്ങനെ ഒരു വാക്കല്ല വേദത്തിൽ ഉപയോഗിക്കുന്നത്, പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വാക്കാണ് പുതിയ നിയമത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അഭിഷേകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളാരും നരകത്തിൽ പോകുന്നൊന്നുമില്ല. കാര്യം പരിശുദ്ധാത്മ അഭിഷേകം അല്ലെങ്കിൽ അഭിഷേകം എന്ന് പറയുന്നത് ഒരു ഓൾഡ് ടെസ്റ്റമെന്റ് ടേമാണ്. അതിന് ന്യൂ ടെസ്റ്റമെന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഒരു പരാവർത്തനം മാത്രമാണ് എന്ത്? ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദാറ്റ് മീൻസ് യു നോ ഇറ്റ് ഇസ് അനോയിന്റിംഗ് വെൻ സംബഡി ഈസ് ആസ് വി സീ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദ ഹോളി ദി ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ സാംസൺ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഗീഡിയൻ, അല്ലേ? പരിശുദ്ധാത്മ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഇതേ വാക്ക് തന്നെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹാസ് കം അപ്പോൺ യു ഓർ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം അപ്പോൺ യു, നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചത്. കരിയത് അഭിഷേകത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഇസ് ആസ് യുനോ ആസ് ഇഫ് ഇറ്റ് ഇസ് ദ ബാപ്റ്റിസം. ബാപ്റ്റിസം ഈസ് യുനോ ഡിനോട്ടഡ് ഹിയർ, അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ ഒരു പുതിയ വാക്ക് നമുക്ക് കിട്ടി എന്നുള്ളത്. കാര്യം ബാപ്റ്റിസം എന്നുള്ള വാക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് അത്ര കോമൺ ആണ്. കാര്യം അന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെങ്കിൽ അഭിഷേകം, അഭിഷേകം ഒഴിക്കുക എന്നുള്ളതാണ്. അന്ന് അനോയിന്റിംഗ് എല്ലാവർക്കും ഉണ്ട്, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 41 പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 41-ാം വാക്യം. പ്രോഫറ്റിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഒന്ന് ശമൂവേൽ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ, 16-ാം അധ്യായം 13-ാം വാക്യത്തിലും. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും വായിച്ചു നോക്കുക. ആൻഡ് ഈവൻ ദ മെസ്സയ ഇസ് മെസ്സയ ക്രൈസ്റ്റ് മിസിഹ എന്ന് പറയുന്നതിനെ ദി അനോയിന്റഡ് വൺ, ദ സെന്റ് വൺ, ദി അനോയിന്റഡ് വൺ, അഭിഷിക്തനാണ് മെസ്സിയ, അല്ലേ? കർത്താവ് തന്നെ പറയുന്നത് എന്താണ്? കർത്താവ് തന്നെ കുറിച്ച് തന്നെ യെശയ്യാ പ്രവചനത്തിലെ ദാസന്റെ ദാസൻ എന്നുള്ള ആ പദവിയാണ് തന്നെ കുറിച്ച് തന്നെ കർത്താവ് ഉപയോഗിക്കുന്നത്. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ കർത്താവ് വന്ന് പറയുന്ന ഒന്നാമത്തെ നസറത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എന്താണ്? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഐ ഹാവ് ദാറ്റ് അനോയിന്റിംഗ്. അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, യെശയ്യാ പ്രവചനത്തിന് അഭിഷേകം ചെയ്തിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ മെസ്സയ ഇസ് ദി അനോയിന്റഡ് വൺ, ആൻഡ് വി ഓൾസോ ആർ അനോയിന്റഡ്. നമ്മളും ഇതുപോലെ തന്നെ അനോയിന്റഡ് ആണ്, അഭിഷിക്തരാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷിക്തരാണ്. നമ്മളെ ദൈവം രാജകീയ പുരോഹിത വർഗമായി അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അല്ലേ? വി ആർ അനോയിന്റഡ് ആസ് പ്രോഫറ്റ്, വി ആർ അനോയിന്റഡ് ആസ് പ്രീസ്റ്റ്, വി ആർ അനോയിന്റഡ് ആസ് കിങ്സ്. പ്രീസ്റ്റ് ആയിട്ട് നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അല്ലേ? വി ആർ ഓൾ, പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും നൽകുന്നു എന്നതുപോലെ പുതിയ നിയമത്തിൽ എല്ലാവരും പുരോഹിതന്മാർ, എല്ലാവരും പുരോഹിതന്മാരാണ്. പഴയ നിയമത്തിൽ ചിലർ മാത്രമായിരുന്നു പുരോഹിതന്മാർ, ചിലർ മാത്രമായിരുന്നു പ്രവാചകന്മാർ. പക്ഷെ പുതിയ നിയമത്തിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാവരും, പ്രവാചകന്മാരും പുരോഹിതന്മാരും. ഇനോ മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന്, യഹോവയുടെ ജനങ്ങൾ എല്ലാവരും എല്ലാവരുടെ മേലും ഒരു ആത്മാവിനെ പകരുകയും എല്ലാവരും പ്രവചിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യോഹോവേൽ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നത് എന്താണ്? സകല ജനത്തിന്മേലും വേണ്ടി ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, അല്ലേ? ദൈവം നമ്മളെ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരുമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. എന്താ പുരോഹിതന്റെ പ്രത്യേകത? പുരോഹിതൻ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യന് വേണ്ടി ചെന്ന് നിൽക്കുകയാണ്, മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നവനാണ് പുരോഹിതൻ. പ്രവാചകൻ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. പ്രവാചകൻ ഇതൊക്കെ വിശദമാക്കാൻ നമ്മൾ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഓർപ്പിക്കുന്നില്ല. പുരോഹിതൻ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യന് വേണ്ടി നിൽക്കുന്നു, പ്രവാചകൻ മനുഷ്യന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. പുരോഹിതൻ ദൈവത്തിന്റെ സ്ഥാന അടുത്ത് മനുഷ്യന് വേണ്ടി നിൽക്കുന്നു, പ്രവാചകൻ മനുഷ്യന്റെ അടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. രാജാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ ഭരണം നടത്തുന്നവരാണ് രാജാക്കന്മാർ. അല്ലെങ്കിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിർവഹിക്കുവാനുള്ള എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് രാജാക്കന്മാർ. അപ്പോൾ നമ്മൾ പുരോഹിതന്മാരായും പ്രവാചകന്മാരായും രാജാക്കന്മാരും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകില്ല. അവനാലാണ് നമ്മൾ അഭിഷിക്തരായിരിക്കുന്നത്. ഉത്തമഗീതത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ ഉത്തമഗീതത്തിലെ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പലപ്പോഴും വായിച്ചു. ഐ റിയലി ലവ് ടു സേ ദോസ് തിങ്സ്. ഉത്തമഗീതത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ, നിന്റെ തൈലം സൗരഭ്യമായി, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കും, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്കും. നിന്റെ തൈലം സൗരഭ്യമായത്, യുവർ അനോയിന്റിങ് ഓയിൽസ് ആർ ഫ്രാഗ്രൻസ്, യുവർ നെയ്മ് ഈസ് ഓയിൽ പോർഡ് ഔട്ട്, യുവർ നെയ്മ് ഈസ് പോർഡ് ഔട്ട്, ഓയിൽ പോർഡ് ഔട്ട്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ആകുന്നു. വി ആർ അനോയിന്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, വി ആർ അനോയിന്റഡ് ബൈ ജീസസ് ഹിംസെൽഫ്. നമ്മൾ കർത്താവിനാൽ അഭിഷിക്തരായി തീർന്നിരിക്കുക. നമ്മൾ കർത്താവിന്റെ സൗരഭ്യം പകരുന്നു. കർത്താവ് നമ്മുടെ മേൽ എന്താണ് അനോയിന്റിങ് ഈസ് ഇൻഫാക്ട് യു പോറിങ് ഓയിൽ ഓൺ അവർ ഹെഡ്. നമ്മുടെ തലമേൽ എന്തൊഴിക്കുകയാണ്? ഓയിൽ ഒഴിക്കുകയാണ്. പക്ഷേ പുരോഹിതന്മാരൊക്കെ ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒരു തൈലത്തിന് തൈലക്കൊമ്പിനകത്താണ് ഒഴിക്കുന്നത്. പക്ഷെ നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന തൈലം, യുവർ അനോയിന്റിങ് ഓയിൽ ഈസ് ഫ്രാഗ്രന്റ് ആൻഡ് യുവർ നെയ്മ് ഈസ് ഓയിൽ പോർഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ, ദർ ഇസ് നോ ലിമിറ്റേഷൻ, ദർ ഇസ് നോ ലാക്കിംഗ്, ഇറ്റ് ഇസ് പോർഡ് ഔട്ട് ആൻഡ് യു നോ ദി ഓയിൽ ഈസ് കമിങ് ഇറ്റ് ഇസ് പോർഡ് ഓൺ. ഇൻ ഫാക്ട് യു നോ അനോയിന്റിങ്ങിന് തലയിലോട്ടാണ് നമ്മൾ 133-ാം സങ്കീർത്തനത്തിൽ അഹരോന്റെ എന്നെ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതാ സഹോദരന്മാർ ഒത്തിരി വിശ്വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു, അത് അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന തൈലമാണ്. അത് പക്ഷെ തലയിലല്ല, എങ്ങോട്ടൊക്കെയാണ്? തലയിൽ നിന്നൊഴുകി അതിന്റെ താടിയിലൂടെ അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകളിലേക്ക് ഒഴുകി ചെല്ലുന്ന അഭിഷേകം നമ്മളാണ്. വസ്തുവിന്റെ അനോയിന്റിങ് എന്ന് പറയുമ്പോൾ അതാണ്. അല്ലാതെ അനോയിന്റിങ് എന്ന് പറയുന്നത് പെരട്ടി വിടുന്ന അവസ്ഥയല്ല. എന്താണ്? ഇറ്റ് ഈസ് പോർഡ് ഔട്ട്, യുവർ നെയിം ഇസ് ഓയിൽ പോർഡ് ഔട്ട്. അത് നമ്മുടെ തലയിൽ ഒഴിച്ചിട്ട് യു നോ വാട്ട് ഹാപ്പൻസ്, ആ അഭിഷേകം അങ്ങോട്ട് താഴോട്ട് ഒഴുകി, ഇറ്റ് കവേഴ്സ് യുവർ ഐസ് ആൻഡ് മൗത്ത് ആൻഡ് യു നോ ദ ബിയേർഡ്, ഈവൻ യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആൻഡ് എവറിതിങ് ഇസ് അനോയിന്റ്, എവറിതിങ് ഇസ് അനോയിന്റ്. പ്രിയമുള്ളവരെ, ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ആർ അനോയിന്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, യു ആർ ബാപ്റ്റൈസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, ആത്മാവിനാൽ അഭിഷിക്തരാകുമ്പോൾ, ആത്മാവിനാൽ അഭിഷിക്തരാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, എന്താ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ, ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ, ആൻഡ് ഇറ്റ് കവേഴ്സ് യു, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണ്. എസക്കിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ച കാര്യം നിങ്ങൾ മറക്കരുത്. എന്താണ്? ആത്മനദിയിലേക്ക് അരയോളം മുട്ടോ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കിനോ, വാട്ടർ ഈസ് കവേർഡ് എവറിവെയർ, യു കനോട്ട് സീ എനിത്തിങ് എൽസ്, യു ആർ ഇൻസൈഡ് ദ വാട്ടർ ആൻഡ് യു ആർ നോട്ട് സ്റ്റാൻഡിങ് ഓൺ യുവർ ഓൺ. യു നോ വാട്ട് ഹാപ്പൻസ്, ദ യു ആർ വാക്കിംഗ് ഓർ യു നോ ഡ്രൗൺഡ് ആണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്, ആ കറന്റ് ആണ് നിശ്ചയിക്കുന്നത് ഞാൻ എങ്ങോട്ട് പോകണമെന്നുള്ളത് അല്ലേ? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ, യു നോ ഇറ്റ് ഈസ് വാട്ടർ കവേർഡ് എവറിവെയർ. അതാണ് അനോയിന്റിങ് എന്ന് പറയുന്നത്. അനോയിന്റിങ് ഈസ് നോട്ട് ജസ്റ്റ് പോറിങ് സം ഓയിൽ അപ്പോൺ യുവർ ഹെഡ്. നമ്മുടെ ഒരു പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഇൻഫാക്ട് ഇഫ് യു സേ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് ഒഴുകി വരണം. നിങ്ങളുടെ കണ്ണുകൾ അഭിഷിക്തമായിരിക്കണം, നാവ് അഭിഷിക്തമായിരിക്കണം. നാവ് എപ്പോഴൊക്കെയാ? അന്യഭാഷകളിൽ സംസാരിക്കാൻ മാത്രമല്ല, അകത്ത് വരുമ്പോൾ അന്യഭാഷയും പുറത്ത് വരുമ്പോൾ ചെല്ലുമ്പോൾ മറുഭാഷയും അല്ല. യുനോ ദാറ്റ് ഇസ് നോട്ട് അനോയിന്റിങ്. ഇഫ് യു ആർ അനോയിന്റഡ് ദെൻ യു ആർ നോട്ട് ലുക്കിംഗ് ടു ദ തിങ്സ് ദാറ്റ് യുവർ ഫ്ലഷ് ആസ്ക് യു ടു ലുക്ക്, റാദർ യു ആർ ലുക്കിംഗ് ടു ദ തിങ്സ് അക്കോർഡിംഗ് ടു ദ ഡിസയർ ഓഫ് യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ കണ്ണുകൾ പോകുന്നുള്ളൂ. നിങ്ങളുടെ നാവ് ചലിക്കുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. യു ആർ ടോട്ടലി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. യുവർ ഐ, യുവർ ടങ് ആൻഡ് ഈവൻ യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, എവറിതിങ്, എവറി ഫാക്കൽറ്റി, ഇറ്റ് ഈസ് ഓൾ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. മുഴുവനും എന്താണ്? ആത്മാവിനാൽ അഭിഷിക്തമാണ്. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുക എന്ന വാക്ക്, ആ വാക്ക് ന്യൂ ടെസ്റ്റമെന്റ് അത്ര പ്രോമിനന്റ് അല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതിന് തത്തുല്യമായ ഒരു വാക്കാണ് ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്, അഭിഷേകം എന്ന് പറയുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ അഭിഷേകം പ്രാപിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അത് എവിടം വരെ ഒഴിവ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. എവിടം വരെ ഒഴിവ് വന്നിട്ടുണ്ട്? തലേ തന്നെ ഇരിക്കുക. നമ്മുടെ ഹോൾ ഫാക്കൽറ്റി എന്താണ്? പരിശുദ്ധ ആത്മാഭിഷേകത്താൽ നിറയപ്പെടുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് ഓൾസോ ആത്മസ്നാനം, പുതിയ നിമിത്തം ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തി 1:5 വാക്യത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അവൻ കരയറിപ്പോകുന്നതിന് മുമ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കണം എന്നിട്ട് അവിടെ പറയുന്ന ഭാഗം, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. 2:1 വാക്യം നമ്മൾ കാണുന്നത് അതാണ്. ആൻഡ് യു നോ ദാറ്റ് ബാപ്റ്റിസം ഈസ്, ഐ ടോൾഡ് യു, നമ്മൾ ഫാബ്രിക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നോർമലി. അത് എന്താണ്? ഡിപ്പിംഗ് ഇൻ എ ഡൈ, ഒരു കളറ്, ഒരു ഒരു തുണി കളർ പൊക്കുന്നത് പോലെയാണ്. അതായത് when you are baptized in the name of the Father, the Son and the Holy Spirit, then suddenly you are getting the color of the triune God. ക്രിയേറ്റ ദൈവത്തിന്റെ നിറം വന്ന് വീഴുകയാണ്. കാര്യം ഡൈക്കകത്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കളർ മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ നീല മുക്കുന്നവരല്ല. എന്താണ് ഇറ്റ് ഇസ് ഈ കനോട്ട് കം ബാക്ക്. ഇൻഫാക്ട് എന്താണ് ആ പഴയ കളർ കളയാനായിട്ട് ഇറ്റ് ഇസ് വെരി ഇനോ തുണി ഡൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ കളർ ഒരിക്കലും പോകുന്നില്ല. നല്ല ഡൈ ആണെങ്കിൽ പോകത്തില്ല അല്ലേ, നല്ല ഡൈ ആണെങ്കിൽ പോകത്തില്ല. ഇതുപോലെ വെൻ യു ആർ ഡിപ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇസ് എ ബാപ്റ്റിസം ഇനോ ദി അവര് എന്താണ് അത് അതിന്റെ അകത്ത് മുങ്ങിക്കിടക്കുകയാണ്, ആത്മാവിൽ മുങ്ങി വരികയാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ അതാ പറയുന്നത്, എസക്കിൽ എന്താ പറയുന്നത്, വെള്ളത്താൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ബാപ്റ്റൈസ് അല്ലേ, ബാപ്റ്റൈസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പിന്നെ ആത്മാവിന്റെ നിറമുള്ളവരാണ്, ആത്മാവിന്റെ സ്വഭാവമുള്ളവരാണ്, ആത്മാവിന്റെ രുചിയുള്ളവരാണ്. അവിടെ അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് മീൻസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആത്മസ്നാനം പ്രാപിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവരുടെ മനസ്സിൽ പോയില്ല. നമ്മളെന്ന് പറയും ഞാൻ വീണ്ടും ജനിച്ചത് തന്നെ ആത്മാവിന്റെ ആത്മാവിനെ കൊണ്ടല്ലയോ അല്ലേ, ആത്മാവില്ലാതെ ഞാൻ വീണ്ടും ജനിക്കും, ആത്മാവല്ലിയോ എനിക്ക് ഭാവബോധം പിടിച്ചു, ആത്മാവല്ലിയോ എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. യെസ് ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് അക്കോർഡിംഗ് ടു അപ്പോസ്റ്റിൽസ് ഇറ്റ് വാസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ എഫെസൊസിൽ നിന്ന് വന്ന ചില ശിഷ്യന്മാരെ പൗലോസ് കാണുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ പൗലോസ് അവരോട് ചോദിച്ച ചില ശിഷ്യന്മാരെ കണ്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, നിങ്ങൾ വിശ്വസിക്കാൻ നേരം പ്രാപിച്ചോ എന്നല്ല ചോദിക്കുന്നത്, വിശ്വസിച്ചിട്ട്. വിശ്വസിക്കണമെങ്കിൽ തന്നെ എന്നുള്ളതിലേ പറ്റുള്ളൂ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ റിസീവിംഗ് ഹോളി സ്പിരിറ്റ് ടു ദം ഇറ്റ് ഈസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായിരുന്നു, പരിശുദ്ധാത്മ സ്നാനത്തിന് തുല്യമായിട്ടാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട്, വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വേണം, കാര്യം ആത്മാവിനാലാണ് അത് ജനിക്കുന്നത് അല്ലേ, അല്ലേ, ആത്മാവിനാൽ ജനിക്കുന്ന അവസ്ഥയാണെന്ത്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. യു ആർ നോട്ട് ബോൺ അഗെയിൻ, യു ആർ നോട്ട് ഇൻ റിപ്പൻറ്റൻസ് അല്ല, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് തുടങ്ങിയപ്പോൾ അതിനകത്ത് നമ്മൾ ആത്മാവിലാണ് ജനിക്കുന്നത്, നോ ഡൗട്ട്. എന്നാൽ ആത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലെന്താണുള്ളത്, അപ്പോസ്തലന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത്, ഇറ്റ് ഈസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആസ് എ സെക്കൻഡ് ബ്ലെസിംഗ്. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോ. 6-ാം വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്ന അറിയാം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് എ സെക്കൻഡ് ബ്ലെസിംഗ്, എ സെക്കൻഡ് ബ്ലെസിംഗ്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ദം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ദ വെരി സെയിം വേർഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആക്ട് ചാപ്റ്റർ 2. അപ്പോസ് അവരുടെ 2-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വാക്കാണ്, ആത്മാവ് അവരുടെ മേൽ വന്നു അല്ലേ, ആത്മാവരുടെ മേൽ വന്നു. അതുപോലെ തന്നെ when the spirit of the Lord has come upon you or the Holy Spirit has come upon you, you shall receive power. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിൽ യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. നമ്മുടെ മേൽ വന്നു. അപ്പോൾ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതാണ് ആത്മസ്നാനം എന്ന് പറയുന്ന അവസ്ഥ. അതിനർത്ഥം രക്ഷിക്കപ്പെട്ട ആളുകളിൽ ആരും പരിശുദ്ധാത്മാവ് ഇല്ലെന്നോ അവരാരും രക്ഷിക്കപ്പെട്ടതല്ലെന്നോ ഒന്നുമല്ല. രക്ഷിക്കപ്പെട്ടവരുണ്ട്, വീണ്ടും ജനിച്ചവരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു 2-ാം അനുഭവമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ദാറ്റ് ഇസ് വാട്ട് ദ ബൈബിൾ സെയ്സ്. ആൻഡ് ഓൾസോ ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഒരുമിച്ച് പഠിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് യുനോ തിങ് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ നിറവും ഡിഫറൻസ്. പരിശുദ്ധാത്മ നിറവ് ഒരു പരിധി വരെ സ്നാനത്തോടു കൂടെ തന്നെ സംഭവിക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വെൻ യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ. സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ സമൂഹത്തിൽ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവരുടെ മേൽ പതിഞ്ഞു ഏത്, പിന്നെ 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത് അറിയാമോ, അവർ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ അവിടെ അഭിഷേകവും അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനവും അതോടൊപ്പം തന്നെ എന്തും നടക്കുന്നുണ്ട്, ആത്മനിറവും സംഭവിക്കുന്നുണ്ട്. അവർ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇനി മറ്റൊരു കാര്യം, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് വൺ ടൈം ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഈസ് എ വൺ ടൈം എക്സ്പീരിയൻസ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ഇൻഫിൽഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വേണ്ടതാണ്. പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് എന്നുമെന്നും ഇപ്പൊ അഭിഷേകം പ്രാപിക്കാൻ പറ്റത്തില്ല. എന്നുമെന്നും യുനോ വൺസ് യു ആർ അനോയിന്റഡ് ആസ് എ കിങ് യു ആർ എ കിങ് ഫോർ എവർ, ആൻഡ് വൺസ് യു ആർ അനോയിന്റഡ് ആസ് എ പ്രോഫറ്റ് യു ആർ എ പ്രോഫറ്റ്. അല്ലെങ്കിൽ പിന്നെ ദൈവം എന്ത് ചെയ്യണം, അത് തിരിച്ചെടുക്കുക. അതൊക്കെ നോർമലി ഇറ്റ് ഡസൻ ഹാപ്പൻ. നോർമലി ഇറ്റ് ഹാപ്പൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ ഒരുവനെ സ്നാനം, കർത്താവ് സ്നാനം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വൺസ് യു ആർ ബാപ്റ്റൈസ്ഡ്, വൺസ് യു ആർ അനോയിന്റഡ്, യു ആർ അനോയിന്റഡ് ഫോർ യുവർ ലൈഫ് ടൈം, നോ ഡൗട്ട്, നോ ഡൗട്ട്. എന്നാൽ ഇൻഫില്ലിംഗ് ഓരോ ദിവസം വേണ്ടതാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്നത് ജീവിതത്തിൽ ഒരിക്കലുണ്ടാകുന്ന അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടാകേണ്ടതായ അനുഭവമാണ്. കാര്യം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ, പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവനായ പൗലോസ് അപ്പോസ്തലൻ പൗലോസ് 4:8 അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്തെന്നാൽ. അപ്പം 2 എന്ത് നിറഞ്ഞതാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഓരോരോ സാഹചര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആത്മാവിനാൽ നിറഞ്ഞവനായിത്തീരും. ആത്മാവ് നിറഞ്ഞവനായിത്തീരുന്നു. 7:35 സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നമുക്ക് അവൻ നേരത്തെ അഭിഷേകം പ്രാപിച്ചതാണ്, നേരത്തെ സ്നാനം പ്രാപിച്ചതാണ്, പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിച്ചതാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ആത്മാവ് നിറയുകയാണ്. നിറയുമ്പോൾ സംഭവിക്കുന്ന പ്രത്യേകത ഞാൻ പറഞ്ഞ വളരെ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ഓർ ഹിയർ ഇറ്റ് സം ടൈംസ് ലേറ്റർ. കാരണം ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾ ആത്മാവ് ഉള്ളിലേക്ക് വരികയാണ്. മറ്റേതെന്താ നമ്മൾ പറഞ്ഞത്? ദ ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ് അപ്പോൺ യു ആൻഡ് ഇറ്റ് അനോയിന്റ് യു ആൻഡ് ദ ഫ്രാഗ്രന്റ് ഓയിൽ ഓർ ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് ഓയിൽ പോർഡ് ഔട്ട്. അല്ലേ? അങ്ങനെ നമ്മൾ ഉത്തമഗീതത്തിൽ നമ്മൾ വായിച്ച സോങ് ഓഫ് സോളമൻ നമ്മൾ വായിച്ച എന്താണ്? നിന്റെ നാമം പകർന്ന തൈലം പോലെ. ആ തൈലം നമ്മുടെ തലമേൽ ഒഴുകി നമ്മുടെ കരങ്ങളിലേക്കും കാലുകളിലേക്കും നമ്മുടെ നാവിലേക്കും നമ്മുടെ കണ്ണുകളിലേക്കും എല്ലാം ഒഴുകി വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? വെൻ യു ആർ ഇൻഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഗോസ് ഇൻസൈഡ്. അകത്തേക്ക് അങ്ങ് പോവുകയാണ് അല്ലേ? അകത്തേക്ക് പോവുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അത് തലയിലൂടെ ഒഴുകി എല്ലാ അവയവങ്ങളിലേക്കും ചെല്ലുന്നു എന്നതുപോലെ തന്നെ ആത്മാ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അതിന്റെ 17 കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവിടെ പറയുന്നത് 14 അതിന്റെ 17 ലോകമവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുകൊണ്ട് അവനെ അറിയുന്നു. നിങ്ങളോട് കൂടെ ഇരിക്കുകയും He dwells with you and will be in you. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഗസ്റ്റ് ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് എന്താണ്? നമ്മളുടെ കൂടെ എന്നേക്കും. അത് അതിന്റെ മുകളിൽ നമ്മൾ എന്താ കാണുന്നത്? അവിടെ 14 തന്നെ 16 നമ്മൾ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. ഹി വിൽ ബി വിത്ത് യു ഓൾവേസ്, എപ്പോഴും എന്നും. പരിശുദ്ധാത്മാവ് എന്താണ്? നമ്മുടെ കൂടെ നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ള ആസ് എ പേഴ്സൺ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ള അറിവാണ് നമുക്ക് വാസ്തവത്തിൽ ഒരു യഥാർത്ഥ വിജയകരമായ കൃഷി നയിക്കാനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. വെൻ ഹീ ഈസ് വിത്ത് മീ ആൻഡ് വാക്കിംഗ് വിത്ത് മീ ആസ് എ പേഴ്സൺ. ഇവിടെ വന്ന് നമ്മുടെ ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തുകാർക്കുള്ള ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പോഴേ ഉള്ളല്ലോ ആത്മാവ്. പുറത്ത് പോകുമ്പോൾ പിന്നെ കൂടെ വരാത്തത് കൊണ്ട് നമുക്ക് എന്തോ നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ കൂടെ ചന്തയിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും നമ്മുടെ കൂടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒക്കെ, നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കിച്ചണിലേക്കും ഒക്കെ ഈ ഭാര്യയും ഭർത്താവിന്റെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, അവിടെ നിപ്പുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കുമോ? ഇല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ ജേർണലിസത്തിന് പഠിച്ചുകൊണ്ട സമയത്ത് മനോരമയിലെ ചൊവ്വല്ലു കൃഷ്ണൻകുട്ടി സാറ് എൻ്റെ ടീച്ചറാണ്. വി വർ വെരി ക്ലോസ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്തേക്ക് വരികയാണ്. എറണാകുളത്ത് നിന്ന് കോട്ടയത്തോട് വരിക, കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രാവിലത്തെ ട്രെയിനിൽ കയറി പോരുകയാണ്. അപ്പോൾ കോട്ടയത്ത് ഞങ്ങൾ തമ്മിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെവിലിനോട് ചോദിച്ചു, ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, വേണം സർ, എന്തോ കഴിക്കുന്നത്, തനിക്കിവിടെ പരിചയമൊക്കെ ഉണ്ടല്ലോ. അപ്പം അന്ന് ഞാൻ മാസിക മരിപ്പച്ച മാസിക നടക്കുന്ന സമയമാണ്, അന്ന് അവിടെ കോട്ടത്തെ പ്രിന്റ് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞു, നല്ല ഹോട്ടലുണ്ട് സർ, അറിയാം, ഞാൻ അറിയാം. ഞാൻ വളരെ ഭവിയിലൂടെ സംസാരിക്കുന്നതിലും ഐ ലവ് ഹിം, ലവ് ഹിം സോ മച്ച്. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ എന്നിട്ട് എന്നെ പറഞ്ഞു, എടോ നമ്മളെ പട്ടാനിട്ടാ ഓർത്തോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ രാവിലെ എന്നെ വിളിച്ചോണ്ട് എവിടെങ്കിലും കൊണ്ടുപോയി ഇറച്ചി ഒന്നും തീറ്റിക്കാനും നോക്കിയൊന്നും വേണ്ട, എവിടെങ്കിലും നല്ല, ഞാൻ പറഞ്ഞില്ല സർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് നല്ലതുണ്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുകയും കഴിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് രാവിലെ എന്തോ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയില്ല. കാര്യം ആരെന്റെ കൂടെ ഉണ്ട്? ചുവലൊക്കെ കൂടെ സാറ് എന്റെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്താ പറ്റത്തില്ല. എനിക്ക് രാവിലെ പൊറോട്ട ഇറച്ചി കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാര്യം ചുവലിനോട് കഴിക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ആത്മാവിന് ഇഷ്ടമുള്ളത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നുള്ള ബോധ്യം നമുക്കില്ല. ആസ് എ പേഴ്സൺ ഹി ഈസ് വാക്കിംഗ് വിത്ത് മീ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ്, ഇഫ് യു നോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് വാക്കിംഗ് വിത്ത് യു ആസ് എ പേഴ്സൺ, ദാറ്റ് സർട്ടൻലി യു കനോട്ട് ഡു വാട്ട് ഓൾ തിങ്സ് യു വാണ്ട് ടു ഡു, ബട്ട് യു ഓൾവേസ് പ്രിഫർ ടു ഡു വാട്ട് ദ ഹോളി സ്പിരിറ്റ് വാണ്ട് യു ടു ഡു, ആൻഡ് യു വിൽ നെവർ ഡു സംതിങ് ദാറ്റ് വിൽ ഗിവ് സം കൈൻഡ് ഓഫ് ഗ്രീവൻസ് ടു ദ ഹോളി സ്പിരിറ്റ്. ഓൾവേസ് യു വിൽ ട്രൈ ടു പ്ലീസ് ഹിം, അല്ലേ, അവനെ പ്രസാദിപ്പിക്കാനായിരിക്കും നമ്മളെപ്പോഴും നോക്കുന്നത്. റൈറ്റ് അല്ലേ? നമ്മുടെ പ്രശ്നം എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചിന്ത ശിംശോന്റെ മേൽ വന്ന ആത്മാവ് മതിയെന്നാണ് നമ്മൾ, അതിന്റെ കൂടുതൽ അതിൽ കൂടുതൽ നമുക്ക് ആഗ്രഹമില്ല. ശക്തിയായിട്ട് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ അതൊരു വലിയ വിഷയമല്ല, വ്യക്തിയായിട്ട് വരുമ്പോൾ വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും. ഇപ്പൊ ഞാനിപ്പോൾ വഴി കൂടെ നടക്കുന്ന കൂട്ടത്തിൽ എന്റെ കയ്യിൽ ഒരു സ്റ്റെൻഡ് ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു AK-47 ഉണ്ടെങ്കിൽ എനിക്കൊരു ശക്തിയാ, അല്ലേ, ഒരു ശക്തിയാണെന്ന് വെച്ചു. ഞങ്ങൾ ഈ ചമ്പൽ ഏറിയാലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടെ കൊടുക്കുന്നുണ്ട്. അവിടെ ബിന്ദിലൊക്കെ, ബിന്ദിലെ ഒരു സ്ട്രീറ്റില് എവറി ഫിഫ്ത് ഷോർ ഈസ് എ ഗൺ ഷോപ്പ്. ഒരു സ്ട്രീറ്റിൽ ഗണ്ണ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ എല്ലാവരും പുറത്തിരുന്നുണ്ട് ഇങ്ങനെ എന്താ ഇത് തേച്ച് വിളിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാനെപ്പോഴും ഐ യൂസ് ടു വാക്ക് ഓൺ ദാറ്റ് സ്ട്രീറ്റ്. അവിടെ ഇപ്പൊ നമ്മളൊരു തോക്ക് കൊണ്ട് നടന്നാലും വലിയ പ്രശ്നമില്ല, എന്നാലും തോക്കുണ്ടെങ്കിൽ നമുക്കൊരു ശക്തിയാണ് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഒരു ശക്തിയില്ല, എല്ലാവരുടെയും തോക്കിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമൊന്നുമില്ലെന്ന് ഇല്ലേ, അതൊക്കെ ഇപ്പം അവിടെ പറ്റിയിരിക്കുന്ന പ്രശ്നം. സോ ഞാൻ പറഞ്ഞത് എന്റെ കയ്യിലൊരു സ്റ്റെൻ ഗൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് അഫക്ട് മൈ ക്യാരക്ടർ. എനിക്കിഷ്ടമുള്ളത് കഴിക്കാം അല്ലേ. എനിക്കിപ്പം സ്റ്റെൻ ഗൺ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതും കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ചായക്കടയിലും വേണേ കയറാം, ചാരായ കടയിലും വേണേ കയറാം. എന്റെ സ്റ്റെൻ ഗൺ എന്തോ ചിന്തിക്കുമെന്ന് വെച്ച് ഞാൻ ചാരായ കട കയറാതിരിക്കത്തൊന്നുമില്ല. ബിക്കോസ് യു നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ് ഇസ് ജസ്റ്റ് എ പവർ ടു മീ. എനിക്ക് ഒരു ശക്തി വരുന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഈ സംബന്ധി ഈ സ്വിറ്റ് മീ ചുവലുള്ളപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാര്യം എനിക്ക് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുന്നതാണ്, അത് ഞാൻ ഒരു ബേഡനായിട്ടല്ല എടുക്കുന്നത്. എന്താണ്, ഐ ലവ് ഇറ്റ് ബിക്കോസ് യു നോ എന്റെ ടീച്ചർ എനിക്ക് ജേർണലിസത്തിലെ എന്റെ ഗുരുഭൂതനായ അദ്ദേഹത്തിന് സന്തോഷമുള്ള എനിക്ക് രാവിലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇതിനകത്ത് വിഷയം. ഇനോ ഐ ജസ്റ്റ് സം ഹൗ ഐ വോണ്ട് ടു പ്ലീസ് ഹിം, ദ ബെസ്റ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി കഴിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇതുപോലെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടക്കുകയാണെങ്കിൽ, അതൊരു ശക്തിയായിട്ടല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോഴും ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴും ഞാൻ കടയിൽ ചെല്ലുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ഉണ്ടോണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ഡൈനിങ് റൂമിലും എന്റെ ബെഡ്റൂമിലും എന്റെ കിച്ചണിലും എല്ലാം ആര് വന്നിരിക്കുക, എന്റെ കാറയിലും എല്ലാം ആര് വന്നിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് കയറിയിരിക്കുക. അപ്പൊ എനിക്ക് ആത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവൻ എന്റെ കൂടെ നടന്ന് എന്റെ പ്രവൃത്തികളെ അവൻ പ്യൂരിഫൈ ചെയ്യാം അല്ലെ, എന്റെ പ്രവൃത്തികളെ അവൻ പ്യൂരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ കുറെ കൂടെ ഉള്ളിലുണ്ട്. ഇൻഫില്ലിങ്ങിന്റെ പ്രത്യേകത എന്നറിയാമോ, ഇൻഫില്ലിങ്ങില് അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യും. എന്റെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ഉള്ളിലേക്ക് അവൻ കയറിയിരിക്കുകയാണ് അല്ലേ, ആത്മാവ് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പൊ ചുവല്ലോ കുശൻ കുട്ടി സാർ എന്റെ കൂടെ ഉള്ളപ്പോഴും എനിക്ക് വേണമെങ്കിൽ പൊറോട്ട ഇറക്കി സ്വപ്നം കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്റെ ഉള്ളിൽ കയറി ഒരാൾ ഇരിക്കുകയാണെങ്കിൽ എന്റെ ചിന്തകളിൽ പോലും അശുദ്ധി കടന്നു വരാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻസ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹി ഡ്വെൽസ് ഇൻ യു ആൻഡ് ഹി ഈസ് നോട്ട് ജസ്റ്റ് പ്യൂരിഫൈയിങ് യുവർ ആക്ഷൻസ് ബട്ട് ഈവൻ ഹി പ്യൂരിഫൈ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ പോലും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻറ്റൻഷൻസിനെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും എല്ലാം അവൻ പ്യൂരിഫൈ, ബിക്കോസ് ഹി ഡ്വെൽസ് വിത്ത് യു ആൻഡ് ഹി വിൽ ബി ഇൻ യു. അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ളവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എന്താണ്, ഹി ഈസ് ഇൻസൈഡ് അസ്. അതുകൊണ്ടാണ് ഇൻഫില്ലിങ് അത്യാവശ്യമായി വരുന്നത്, അതുകൊണ്ടാണ് പരിശുദ്ധാത്മ നിറവ് ആവശ്യമായി വരുന്നത്. പല സമയത്തും ആളുകളൊക്കെ എന്തെങ്കിലും ഒരിക്കൽ രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തികൾ എന്ത് ചെയ്യുന്നതിനും പ്രശ്നമില്ല, എന്ത് കാണിക്കുന്നതിനും പ്രശ്നമില്ല, എന്ത് ചിന്തിക്കുന്ന പ്രശ്നമില്ല. എന്താ അറിയാമോ, ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് എ റിയാലിറ്റി ഫോർ ദം. അവർക്ക് പരിശുദ്ധാത്മ ഒരു യാഥാർത്ഥ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കും അല്ലേ, ഇൻഫില്ലിങ്. ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗമാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിൽ നിറഞ്ഞവരായി, ബട്ട് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. നമ്മൾ ഈ ഭാഗത്തെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു, അവിടെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ട കാര്യം അതാണ്. പിന്നെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ബട്ട് ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ വീഞ്ഞു കുടിച്ച് മത്തനാകുന്നതിന് തുല്യമായ ഒരു അവസ്ഥയാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴുണ്ടാ, അല്ലെങ്കിൽ മദ്യപിച്ചാൽ തന്നെ ഉണ്ടാകുന്നത്. വീഞ്ഞ് കുടിച്ചാലുള്ള പ്രത്യേകത എന്താണ്? ഗ്രാജുവലി നമ്മളിൽ ഈ വീഞ്ഞ് ലഹരി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അങ്ങില്ലാതായിട്ട് ആരാ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്? വീഞ്ഞാ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എന്നതുപോലെ നമ്മളില്ലാതായി ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ വെൻ യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനാൽ ലഹരി പിടിച്ചവരായി തീരുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളുടെ പ്രവർത്തികൾ, എന്റെ പ്രവർത്തികളൊന്നും അല്ല നടക്കുന്നത്. പിന്നെ എല്ലാം നടക്കുന്ന പ്രവർത്തി എല്ലാം ആരുടെ പ്രവർത്തികളാണെന്ന് അറിയാമോ? ആത്മാവിന്റെ പ്രവർത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നു എന്തൊക്കെ നടക്കുന്നു. അവിടെ പറയുന്നു വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അവയാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അടുത്ത എന്താണ് പറയുന്നത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായും എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇത് ഇവിടെ ആണോ അതിന്റെ താഴെയാണോ? അതായത് ഈ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ എന്നുള്ള വാക്ക് ചില ട്രാൻസ്ലേഷൻസിൽ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭാര്യാവർത്തൃ ബന്ധത്തിലെ കാര്യമാണ് എന്ന് പറയുന്ന ഇതുണ്ട്. പക്ഷെ എന്താണെങ്കിലും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ഒരു ജനറലായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. അത് ഭാര്യാവർത്താക്കന്മാരും അന്യോന്യം കീഴ്പ്പെട്ടിരുന്നതിനെ പറ്റുള്ളൂ. അന്യോന്യം എന്നിട്ടാ പറയുന്നത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കർത്താവിന്റെ നൂറ് കീഴണയിരിക്കും. അത് നമ്മൾ ഫാമിലി സെമിനാറിന് കുറച്ചുകൂടെ കേൾക്കും. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ പറയുന്ന കാര്യങ്ങളില് ഇനോ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്താണ് വീഞ്ഞു കുടിച്ച് മത്തരായെന്നത് പോലെ ആത്മാവിനെ പാനം ചെയ്ത് മത്തരായി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന പ്രത്യേകം എന്നറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ബി സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. നമ്മളിവിടെ പറഞ്ഞറിയാം നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ കൺസെപ്റ്റിന് യോജിക്കുന്ന രീതിയിൽ. ഞാനീടെ മോൻ കാർലോസ് ഓർഡസിന്റെ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും കയറിയിരിക്കുന്നുണ്ട്. നമ്മൾ എന്നെങ്ങനെ ബൈബിൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഞങ്ങൾക്ക് ഉണ്ട് രണ്ട് ബൈബിൾ കോളേജ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ഡോക്ടറിൻ പഠിപ്പിച്ചിട്ട് എങ്ങനെ വേദപുസ്തകത്തിന് അതിനെ തെളിയിക്കാമെന്ന് പഠിപ്പിക്കും. അല്ലാതെ വേദപുസ്തകം പഠിപ്പിച്ചിട്ട് ഡോക്ടറിൻ ഉണ്ടാക്കുകയല്ല, ഡോക്ടറിൻ പഠിപ്പിച്ചിട്ട് വേദപുസ്തകം എങ്ങനെ അതിനെ തെളിയിക്കാമെന്ന് പഠിപ്പിക്കും. അത് ഇങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മളുടെ ഡോക്ടറിന് വേണ്ടി ഇതിനെ വളച്ചൊടിക്കാനുള്ള വളരെ സാധ്യത കൂടുതലും. അതിനാൽ എന്നാൽ ഇവിടെ പറയുന്നത് എന്തറിയാമോ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. സഭായോഗത്തിൽ സംസാരിക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. നമ്മൾ ആത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൈകൊട്ടി പാട്ട് പാടി നമ്മൾ സങ്കീർത്തനങ്ങൾ പാടും സ്തുതി പാടുന്നുള്ളൂ, അതൊക്കെ ചെയ്തു, അത് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്തറിയാമോ? സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. പ്രിയമുള്ളവരെ, അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്, ആൻഡ് ഓൾസോ മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് ടു ദ ലോർഡ്. എന്താണ് അടുത്ത എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും കൊണ്ട്. അടുത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്യുകയും ഗിവിംഗ് താങ്ക്സ് ഓൾവേസ് ഫോർ ഓൾ തിങ്സ് ആൻഡ് സബ്മിറ്റിംഗ് വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? When you are drunk in the Holy Spirit, this naturally will happen. കാര്യം ഇതെല്ലാം ആത്മാവിന്റെ പരിപാടികളാണ്, അല്ലാതെ മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഏതാ? Naturally we cannot speak with each other in hymns and എന്നാ നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോഴെല്ലാം എന്നാ സങ്കീർത്തനവും സദൃശവാക്യവും എന്താണ് നമ്മൾ പറയുന്നത്? വേറെ വാക്യമൊക്കെ പറയുന്നത് ഇല്ലേ? അതാണ് നമ്മുടെ നാച്ചുറൽ വേ ഓഫ് ടോക്കിംഗ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയാമോ? വെൻ യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അന്യോന്യം സംസാരിക്കുന്നത് തന്നെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഈവൻ യു ആർ ടോക്ക് ഇസ് ഹിം, നിങ്ങളുടെ സംസാരം തന്നെ ഒരു പാട്ട. നിങ്ങളുടെ സംസാരം അന്യോന്യം സംസാരിക്കുന്നതിന് എന്താണ്? യുനോ ദാറ്റ് ഇസ് സംതിങ് യുനോ ഡീപ് വിത്ത് ഇൻ യുനോ യു ആർ ടോക്കിംഗ് വിത്ത് ഈച്ച് അതർ ഇൻ ഹിം ആൻഡ് സാം. സങ്കീർത്തനങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് ചാടി വരികയാണ് വെൻ യു ടോക്ക് ഈച്ച് അതർ. അതാ പറയുന്നത് നമ്മൾ വേദ ഇപ്പൊ ഈ കറുത്ത പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സങ്കീർത്തനം വായിക്കാൻ ആശ്രയം പറയാമെന്നല്ല വായിക്കരുത്. നമ്മുടെ സഭായോഗത്തിന് നമ്മൾ സങ്കീർത്തനമുണ്ട്, അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തോ ആണ് ആത്മാ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങളാലും അതൊക്കെയാണ് നമ്മുടെ സഭായത്തിന് വേണ്ടത്. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ആർക്കും ആത്മാവ് പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ എത്രയോ ഒന്നും പറയുന്നുണ്ടല്ലേ. 91 മസമോട് വായിക്കാതെ ഏതെങ്കിലും സഭാരാധന സിറിയൻ ചർച്ചസ് നടക്കുന്നുണ്ടോ? അതെല്ലാം ആത്മാവ് നിറഞ്ഞിട്ട് വരുന്നു, ഒന്നുമല്ല. പക്ഷെ ഇതെന്താ പറയുന്നത് അറിയാമോ? ടോക്കിംഗ് ഈച്ച് അതർ, സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. അന്യോന്യം സംസാരിക്കുന്നത് എന്താണ്? സങ്കീർത്തനങ്ങളും സ്തുതികളുമാണ്. ഇവിടെയുള്ളവര് ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഇറ്റ് ഇസ് അൻ ഏലിയൻ തിങ് ഫോർ അസ്. നമ്മൾ ഇതിന്റെ ഒന്നും അയലോക്കത്ത് പോലും പോകാത്തത് കൊണ്ട് നമ്മൾ എന്താണെന്നറിയാമോ? അത് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതൊന്നും ദൈവികം അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അപ്രാപ്യമാണെന്ന് ചിന്തിക്കരുത്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. പൗലോസ് ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്, അതാ അത് മനസ്സിലാക്കണം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പിന്നെന്താ പറയുന്നത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. എന്നാൽ എന്താ, അങ്ങനെ ആത്മാവ് നിറഞ്ഞവരായി, ബട്ട് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്, ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് ഗുഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നല്ല പറയുന്നത്. ആത്മാവ് നിറയുന്നൊക്കെ നല്ലതാ മക്കളെ എന്നല്ല പറയുന്നത്. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്, ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് ഫോർ ഓൾ ദ ബിലീവേഴ്സ്. ഇന്നത്തെ പ്രശ്നം എന്നറിയാമോ, രക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മൾ ഒരു കമാൻഡ്മെന്റ് ആക്കിയിട്ടുണ്ട്, ആൻഡ് ഓൾസോ സ്നാനപ്പെടണം എന്നുള്ളത് ഒരു കമാൻഡ്മെന്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പറ്റിയ മോനെ അവശ്യമൊക്കെ പ്രാപിക്കണം. ദാറ്റ് ഇസ് നോട്ട് നോട്ട് വി ആർ നോട്ട് പ്രൊജക്ടിങ് ഇറ്റ് ആസ് എ കമാൻഡ്മെന്റ്. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്ന കർത്താവ് അല്ലേ. ബട്ട് പോൾ സേസ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ. ദാറ്റ് ഈസ് എ ബിഗ് കമാൻഡ്മെന്റ്. അവിടെ പറയുകയാണ് അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് ഇത് എന്തോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അന്യോന്യം സംസാരിക്കുന്നതിന് എങ്ങനെയാണ്, സങ്കീർത്തനങ്ങളാണ് സ്തുതികളാണ്. ഒരാൾ ആത്മനിർഭരനാണോ എന്നറിയാനുള്ള മാർഗം ഇതൊക്കെ. ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെദർ ഹി ഈസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അന്യഭാഷയൊക്കെ പറയുന്ന ആദ്യത്തെ സമയത്തുണ്ടായിരുന്നു, ദാറ്റ് ഈസ് എ വെരി മിനിമം എക്സ്പീരിയൻസ്, ലീസ്റ്റ് മിനിമം എക്സ്പീരിയൻസ് പറയുന്നതാണ് എന്ത്, അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി അതൊരു വലിയ കാര്യം. കാര്യം എന്താണ്, പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ ആദ്യത്തെ സമയത്തല്ല ഒരു അന്യഭാഷ സംസാരിക്കും. ദാറ്റ് ഈസ് അഭിഷേകത്തിന്റെ ഒരു ഒരു എന്താ അവർക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. And also it is good that if you speak in tongues, because you know when you speak in tongues you speak to God. പക്ഷെ ഞാൻ ആത്മനിറവുള്ളവനാണോ എന്നറിയുന്നത് ഞാൻ പറയുന്ന അന്യഭാഷയുടെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ആത്മനിറവുള്ളവനാണോ എന്നറിയുന്നത് അറിയാമോ, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്താണെന്നുള്ളത്. When I speak with somebody else, എന്താണ് പാട്ടാണ് സങ്കീർത്തനമാണ് വരുന്നതെങ്കിൽ അല്ലേ, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ സങ്കീർത്തനത്തിന്റെ വാക്കുകളാണെങ്കിൽ. സ്വാഭാവികമായി ഇവരിങ്ങനെയുള്ള ആളുകളല്ല, സ്വാഭാവികമായി ഞാൻ അങ്ങനെയുള്ള ആളല്ല, എന്നാൽ ഇപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകളാണ് ഒഴുകി വരുന്നത്. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൃപയോടുകൂടിയ വാക്കുകൾ, അല്ലാതെ ഒരിക്കലും ഒരു ഹാർഷ് വാക്ക് ഉണ്ടാകുന്നില്ല. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, നമ്മുടെ വായിൽ നിന്ന് ഹാർഷ് ആയിട്ടൊരു വാക്ക് ഉണ്ടാകത്തില്ല, ഉണ്ടാകത്തില്ല. കാര്യം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, വി ആർ നോട്ട് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കാര്യം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് എന്ന് സംസാരിക്കുന്നത്, വായി സംസാരിക്കുന്നത്. നമ്മളുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അതാണ് നമ്മൾ പുറത്തു വരുന്നത്, അല്ലാതെ പെട്ടെന്നൊന്നും കയറി വരുന്ന കാര്യമൊന്നുമല്ല. അല്ലേ, പെട്ടെന്ന് കയറി വരുന്ന എമി കാർമൈക്കൽ പറഞ്ഞ ഒരു, ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണം പറഞ്ഞു. എമി കാർമൈക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും നമ്മുടെ കയറ്റി തട്ടുമ്പോൾ ആ വെള്ളം മറിഞ്ഞു വന്നിട്ട് അതിനകത്തൊന്ന് വന്നത് മോശം വെള്ളമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി അത് ഉണ്ടായിരുന്ന നമുക്കിതൊന്നും പറയുമല്ലോ. ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലയോ എന്നൊക്കെ പറയുമല്ലോ. ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് അങ്ങനെ പറയത്തില്ലയോ. നമ്മൾ ചൂടാക്കിക്കുന്ന നിന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊന്നും പറയണമെന്നൊന്നും ഉള്ളതല്ല, എങ്ങനെ പറയാതിരിക്കുന്നത്, എന്നെ കൊണ്ട് പറയിച്ചതല്ലയോ എന്നല്ലേ. ഈ പറയിക്കാൻ വന്നപ്പം ഇത് ഉള്ളിലുണ്ടായിട്ടില്ലേ, പുറത്തിയാളിയ അല്ലാതെ അല്ലാതൊന്നും അല്ലല്ലേ. ഉള്ളിലുണ്ടെങ്കിലേ എന്ത് പറയത്തുള്ളൂ, പുറത്ത് വരത്തുള്ളൂ. നമ്മൾ വെള്ളം കൊണ്ട് പോകുമ്പോൾ നമ്മളുടെ കൈ ഒരാൾ തട്ടിക്കഴിഞ്ഞാൽ, തട്ടിയിട്ട് പോകും വെള്ളം പുറത്ത് വീണാൽ, അതിന്റെ അർത്ഥം കൈ തട്ടിയവന്റെ കുഴപ്പമല്ല, വെള്ളത്തിന്റെ കുഴപ്പം. കർത്താവ് പറഞ്ഞു, യു വിൽ ബി ജഡ്ജഡ് ബൈ എവ്രി കെയർലെസ് വേർഡ് യു സ്പീക്ക്. നിങ്ങൾ ശ്രദ്ധയില്ലാതെ പറയുന്ന ഏത് വാക്കുകൊണ്ടും നിങ്ങൾ വിധിക്കപ്പെടും. നമ്മൾ നോർമലി പറയുന്ന അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം പ്രത്യേക വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ. പക്ഷെ അവിടുത്തെ അർത്ഥം അതല്ല. അവിടെ പറയുന്നത് നിങ്ങൾ ആരാണെന്ന് തെളിയിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയോടുകൂടിയ വാക്കുകളല്ല, നിങ്ങൾ ശ്രദ്ധിക്കാതെ പറയുന്ന വാക്കുകളാണെന്ന്. കാര്യം ശ്രദ്ധയോടുകൂടെ പറയുന്നത് എന്നാണെന്ന് അറിയാമോ, അതൊരിക്കലും അത് അഭിനയമാണ്. അപ്പൊ ഞാൻ നമ്മളുടെ ഞങ്ങളുടെ ലോകത്തുള്ള പിള്ളേർ, ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പാസ് വന്നിരിക്കുന്ന കൂട്ടത്തിൽ പിള്ളേരെല്ലാം കൂടെ മുറ്റത്ത്, ഞങ്ങൾക്ക് ചില നല്ല വലിപ്പമുള്ള മുറ്റമുണ്ട്, അവിടെ പിള്ളേർ ബോൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വെച്ചാൽ, ക്രിക്കറ്റ് കളിച്ച കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് ബോൾ വന്ന് നമ്മുടെ ഡ്രോയിങ് റൂമിൽ വന്ന് വീണു. അപ്പോൾ പാസം ഞങ്ങളെല്ലാം എണീറ്റ് നോക്കി, എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് അടിച്ച് തെറിപ്പിച്ച പയ്യൻ ഇങ്ങനെ വാതിക്കിനിങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഇപ്പം എന്തോ അടുത്ത് സംഭവിക്കാൻ പോകുന്നുള്ള വലിയ പ്രയാസത്തിലിരിക്കുകയാണ്. പക്ഷെ ഞാൻ അവനോട് എന്താ പറഞ്ഞറിയാം, ചോമി മോനെ കളിക്കുന്ന വളരെ സൂക്ഷിച്ചോളൂ. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ ക്രിക്കറ്റ് ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് കണ്ടില്ലേ, ആ ഗ്ലാസ് കൂട്ടി ആ കളറുള്ള ഗ്ലാസ്സിനും കിട്ടുക എന്ന് പറഞ്ഞ പ്രയാസമല്ലേ. ആ എടുത്തോണ്ട് പോകും, ബോൾ എടുത്തോണ്ട് പോകും, നീ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാം? പാസ് പിടിക്കുന്നതുകൊണ്ടാണ്. പാസ് ഇല്ലെങ്കിൽ അറിയാതെ ഞാൻ എന്തോ പറയുന്നതെന്നുള്ളത്. കാരണം പാസ് പിടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യത്തുള്ളൂ? ശ്രദ്ധിച്ചേ സംസാരിക്കത്തുള്ളൂ. ഞാൻ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന വാക്കുകൾ ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കാതെ പറയുന്ന വാക്കുകളാണ് ഞാൻ ആരാണെന്നുള്ളത് തെളിയിക്കുന്നത്. തിരുവല്ലായിന്ന് കോട്ടത്തിന് പോകാൻ വണ്ടി കയറാൻ ഞാനിങ്ങനെ, എനിക്ക് ക്യൂ നിന്ന് വണ്ടി കയറാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരുത്തൻ ഒരു സൂട്ട് കേസും കൊണ്ടുവന്ന് എൻ്റെ നടുവിനിടിച്ചിട്ട് എൻ്റെ കാലയിൽ ചെരുപ്പിട്ട് ചവിട്ടി അരച്ച് എന്നെ തള്ളി മാറ്റി അയാൾ കയറാൻ നേരം ഞാൻ അയാളോട് എന്തോ പറയുന്നോ, അതാണ് ഞാൻ. അല്ലാതെ സവായോധന വന്നിട്ട് പൈസലോ ഹല്ലേലൂയ എന്ന് പറയുന്ന ഒന്നുമല്ല ഞാൻ. എന്താണ്? ഞാൻ ശ്രദ്ധയില്ലാതെ പറയുന്ന വാക്കുകൾ, ആർക്കു വേണ്ടിയും പറയാതെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാക്കുകൾ, അതാണ് ശരിയായിട്ടുള്ള ഞാൻ. എന്നാൽ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഈ നല്ല വാക്കുകൾ പറയാനൊന്നും എൻ്റെ കയ്യിൽ പറ്റുന്ന കാര്യമൊന്നുമല്ല, എനിക്ക് പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയാമോ? ഞാൻ ലഹരി പിടിച്ചിരിക്കുകയാണ്. ലഹരി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുമല്ലോ, അവനല്ല പറയുന്നത് കള്ളാ പറയുന്നതെന്ന് പറയുമല്ലോ എന്നതുപോലെ. യു നോ വാട്ട് ഹാപ്പൻസ്? സ്വാഭാവികമായി എൻ്റെ എല്ലാ ചിന്തകളും പോകണം. ചെന്നായെപ്പോലെ കൊരച്ച് ചാടാൻ ഇരുന്ന ആളുകൾ ഇപ്പോൾ കുഞ്ഞാടിനെ പോലെ മുഖം ഉരുമ്മി സംസാരിക്കുക അല്ലേ, ഹഗ് ചെയ്യുകയാണ്. വാക്കുകൾ കൃപയോടുകൂടിയതാണ്, ഉപ്പിനാൽ രുചിപ്പെടുത്തിയതാണ്. ഇത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ എന്നിൽ വസിക്കുന്ന ആത്മാവാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ, പണ്ടുമില്ല. ഞാൻ പണ്ടെന്ത് ചെയ്തിട്ടില്ല, ഈ വാക്കുകൾ ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഞാൻ ഈ വാക്കുകളല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വളരെ മോശമായ വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ആ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരത്തില്ല. കാര്യം എൻ്റെ ഹൃദയത്തിൽ ആര് കയറിയിരിക്കുകയാണ്? ആത്മാവ് കയറിയിരിക്കുകയാണ്. ആത്മാവിനാൽ ഞാൻ ലഹരി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്ക് ഇപ്പോൾ സംഗീതത്തിൻ്റെ താളമാണ്. എൻ്റെ വാക്കുകൾ ഇപ്പോൾ സങ്കീർത്തനത്തിൻ്റെ ശ്രുതിയാണ്. ദിസ് ഇസ് ദി ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാ വാസ്തവത്തിൽ ആത്മനിറവെന്ന് പറയുന്നത്. എനിക്ക് ആത്മനിറവുണ്ടെങ്കിൽ എന്താണ്? എൻ്റെ സംസാരത്തിൽ സംഗീതമായിരിക്കും, എൻ്റെ സംസാരം ലാവണ്യമുള്ളതായിരിക്കും. ഐ സ്പീക്ക് ബ്യൂട്ടിഫുൾ വേർഡ്സ്, ഗ്രേസ്ഫുൾ വേർഡ്സ്, ഗ്രേസ്ഫുൾ വേർഡ്സ്, ഗ്രേസ്ഫുൾ വേർഡ്സ്. അടുത്തെന്താ കാണുന്നറിയാമോ? അടുത്തത് ഞാൻ ആത്മനിറവുള്ളവനായി ഇരിക്കുമ്പോൾ അടുത്തത് എന്തായിരിക്കും? എൻ്റെ ഹൃദയം മുഴുവൻ സംഗീതമായിരിക്കും. മേക്കിംഗ് മെലഡി ഇൻ മൈ ഹാർട്ട്, മേക്കിംഗ് മെലഡി അല്ലേ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് ടു ദ ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, എൻ്റെ ഹൃദയതലത്തിൽ മുഴുവനും സംഗീതമാണ്. ഐ എൻജോയ് മൈ ലൈഫ്. എപ്പോഴാണ് നമ്മൾ സാധാരണ പാട്ട് പാടുന്നത്? പാട്ട് പാടുന്നത് നമ്മൾ എന്നാ ഫ്രീ ആകുമ്പോഴാണ്. വെൻ ഐ ഫ്രീ, നമ്മൾ സാധാരണ കുളിക്കാൻ കയറുമ്പോൾ പാട്ട് പാടുന്നുണ്ട് എന്നറിയാം. അപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആകുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ദാറ്റ് ടൈം വി ആർ നോട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്നും ഒരുക്കുന്നില്ല. വി ആർ അവർ ഓൺ, വി ഫീൽ ഫ്രീ ഇല്ലേ. പക്ഷേ ആത്മാവ് നിറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ എന്താണ്? മെലഡി, മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട്, നോട്ട് ജസ്റ്റ് സിംഗിങ്. ഓ യുനോ എന്താണ്? ഇറ്റ് ഈസ് മെലഡി, മെലോഡിയസ് വോയിസ് ആണ്. യുനോ വൈ? ഹി ഈസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്. ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട് അല്ലേ? ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം അങ്ങ് കയറിയിരിക്കുകയാണ്. സോ വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, മൈ ഫ്രണ്ട് വിജു സിങ്സ് ദാറ്റ് സോങ് വെരി വിജയ് വിജയ് സോങ്. ഹീസ് സിംഗ് ഇറ്റ് വെരി ഹാർട്ട് ഫെൽറ്റ്, വളരെ നന്നായിട്ട്. ഞാൻ ഈ ഹി വാസ് ഹിയർ, ഞാൻ അവനോട് തീർച്ചയായിട്ടും ആ പാട്ട് പാടാൻ പറഞ്ഞു. അതുപോലെ ദാറ്റ് ഫിൽസ് മൈ ഹാർട്ട്, മെലഡി ഇൻ മൈ ഹാർട്ട്, ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു, ഞാൻ സന്തുഷ്ടനായിരിക്കുകയാണ്. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഡാൻസ് ചെയ്യും. ബിക്കോസ് ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട് ഇല്ലേ? ദാറ്റ് ഈസ് യുവർ ഫീലിംഗ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിന്റെ ഹൃദയത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്വർഗമുണ്ട്. നിന്റെ ഹൃദയത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ യു വിൽ സഡൻലി എൻജോയ് ലൈഫ്, യു സിംഗ് സോങ്സ്, യു ആർ ഫ്രീ. എൻ്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്തോരും ഇതാണെന്നുള്ളത്, അത് നല്ലൊരു എക്സ്പ്രഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭാരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ആദരത്ത് താഴെ വെച്ച് പറഞ്ഞു, യു ഡാൻസ്. അപ്പൊ എനിക്ക് നടക്കാൻ പോലും വയ്യാതെ ഇരുന്ന സമയത്ത് എന്താണ്? എൻ്റെ ഭാരം പോയി കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഐ ഡു? ഐ ജസ്റ്റ് മേക്കിംഗ് മെലഡി ഇൻ മൈ ഹാർട്ട് ആൻഡ് ഡാൻസ് ആൻഡ് സിംഗ് ആൻഡ് പ്രൈസ് ദ ലോർഡ്. ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് എന്തോരും ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുക. ദാറ്റ് ഇസ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് വാസ്തവത്തിൽ നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ, ഹൗ മെനി പീപ്പിൾ എൻജോയ് ദിസ് ഫ്രീഡം? ഹൗ മെനി ഓഫ് യു ആർ എൻജോയിങ് ഫ്രീഡം ഇൻ യുവർ ലൈഫ്? മെനി ടൈംസ് ഐ വണ്ടർ, ഐ ഫിയർ ദാറ്റ് 90% ഓഫ് പീപ്പിൾ അറ്റ്ലീസ്റ്റ് who say they are born again do not enjoy faith. Do not enjoy faith. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു, നാട്ടിൽ നിന്ന് വന്നു. അവിടെ ഞാൻ പറയാറുന്നു, എൽവിൻ ഇസ് എ പാസ്റ്റർ, ഇസ് എ പാസ്റ്റർ. എൽവിനോട് ഞാൻ പറയാറുണ്ട്, യുനോ എൽവിൻ, ഐ ആം കംപ്ലീറ്റ്ലി ഫ്രീ, യുനോ ഐ ഇവൻ ഇനി നാളെ ഇപ്പം മരിച്ചാൽ സ്വർഗത്തിൽ പോകാം അതെനിക്കറിയാം, പക്ഷേ ഈവൻ ഐ എൻജോയ് ഹെവൻ ഹിയർ. യുനോ എനിക്കിപ്പം ഐ റിയലി എൻജോയ് ഇറ്റ്, ഐ റിയലി എൻജോയ് മൈ ലൈഫ്. ഞാൻ ക്രിസ്ത്യൻ ലിവിംഗ് ഈസ് നോട്ട് എ ബേർഡൻ ഫോർ മീ, ഐ റിയലി എൻജോയ് ഇറ്റ്, ഇറ്റ് ഇസ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ്. ഐ സേ ഇറ്റ് ഫ്രം മൈ ഹാർട്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട് എ ഹെഡ് നോളജ് ദാറ്റ് ഐ ഗിവ് ഹിയർ. ഐ റിയലി എൻജോയ് മൈ ലൈഫ്, ഐ റിയലി എൻജോയ് ലിവിംഗ് വിത്ത് മൈ ഗാഡ്. ഞാൻ ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ, കർത്താവേ നീ എനിക്ക് സ്വർഗം തന്നില്ലെങ്കിൽ എനിക്ക് വിഷയമൊന്നുമല്ല. സ്വർഗം എനിക്ക് തരും, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ഇത് ഐ എൻജോയ് യു, എനിക്ക് അത് മതി. ഈവൻ ഇനി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്ന്, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിംഹാസനത്തിൽ ഇരിക്കാമെന്ന് എനിക്ക് ഇവിടെ ആഗ്രഹമില്ല. ഇവിടെ ആഗ്രഹമില്ലാത്ത പിന്നെ അവിടെ ചെന്നിട്ട് ഇരിക്കുന്ന കാര്യമുണ്ട്? എനിക്കറിയാമല്ലോ നമ്മളുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ, നമ്മളുടെ സ്വപ്നങ്ങളിൽ പോലും അവിടെ സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ചാലും നമ്മുടെ മനസ്സിൽ എന്തേ ഉള്ളൂ, സിംഹാസനവും സ്വർണവും കിട്ടാൻ പോകുന്നത് എന്നോട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്കാണ് ഈ നല്ല ഗ്രിപ്പില്ലാത്ത സ്ഥലത്തൊന്നും നടക്കാൻ വലിയ പ്രയാസമാണ്. ഈ സ്വർണത്തിന് ഇൻഫാക്ട് വലിയ ഗ്രിപ്പില്ലെന്ന് എൻ്റെ ചിന്ത, അതിനെക്കൂടെ നടക്കുന്നുള്ള കാര്യത്തിൻ്റെ വീഴുമെന്ന് പോലും എനിക്കറിയത്തില്ല. But what I feel, you know, I just look at the face of the Lord, I really enjoy. Even here, I enjoy Jesus. I enjoy Jesus. Heaven is in my heart. I am joyful, joy in my heart. And I am really enjoying my life. And heaven is in my heart. That is infilling of the Holy Spirit. I'm quite sure that I am filled with the Holy Spirit. Because, you know, എനിക്കറിയാം, എനിക്ക് ഞാൻ ആത്മാവ് നിറഞ്ഞുണ്ടോ നിറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അയിനോ, എനിക്കത് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ എം ഫ്രീ, ഐ ഫീൽ ദാറ്റ് ഫ്രീഡം. ഓക്കെ, ആൻഡ് അഗെയിൻ ഗിവിംഗ് താങ്ക് ഫോർ ഓൾ തിങ്സ് ഓൾവേസ് ടു ദ ഫാദർ ഗോഡ്. നമ്മൾ ആത്മാവിനെ നിറഞ്ഞിട്ടുണ്ടെന്നുള്ള എൻ്റെ അടുത്ത തെളിവിനെന്നറിയാമോ, എല്ലാത്തിനു വേണ്ടിയും എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് ക്രിസ്തുയേശുവിൽ സ്തോത്രം ചെയ്യുന്നു. I thank for everything. Early morning you just hear the song of Jimrish. We thank thee each morning for the new born day. Thorakkumbam thanne ennaanu aakashathil ninnu velicham varumbodhekku he is thanking God for the new born day. Njan palappol aalochichunnund, why we are not having in these days, you know, psalms onnu undaagathana, sangeerthanangalokku undaagathathu, because we do not enjoy the nature God made. Listen. ഇപ്പൊ ഈ അടുത്ത ഇപ്പൊ ഉള്ള പാട്ടുകൾ എന്ന് തീരും, എന്റെ കഷ്ടം ഇന്ന് വേണ്ട എന്നുള്ള പാട്ടാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇല്ലേ, ഇല്ലേ, നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്ന് തീരും എന്റെ കഷ്ടം ഇന്ന് വന്നില്ലേ അന്ന് തീരും എന്റെ ദുഃഖം ഇതിങ്ങനെ. വി ആർ നോട്ട് എൻജോയ്, വി ആർ നോട്ട് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സ്കൈസ് ഇല്ലേ, വി ആർ നോട്ട് സീയിങ് ദ ബേർഡ്സ് ദാറ്റ് ഫ്ലൈ, ദ ഫിഷ് ദാറ്റ് സ്വിം. ഹല്ലേലൂയ. കാരണം സങ്കീർത്തനങ്ങൾ എന്താണ്? സങ്കീർത്തനങ്ങളിൽ അവൻ ഉണ്ടാക്കിയ ആകാശത്തെ നോക്കിയിട്ട് ദാവീദ് സ്തോത്രം ചെയ്യും. വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, വി ആർ നോട്ട് താങ്കിങ് ഗോഡ് ഫോർ വാട്ട് വി സീ, വി ആർ നോട്ട് താങ്കിങ് ഗോഡ് ഫോർ വാട്ട് ഓൾ തിങ്സ് ഹി ഈസ് ഗിവിംഗ് ടു അസ്. വി ആർ ഓൾവേസ് കംപ്ലൈനിങ് 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 ഓൾ ദ ടൈം, വി ലുക്ക് വാട്ട് വി ഡു നോട്ട് ഹാവ് ആൻഡ് വി ആർ നോട്ട് താങ്കിങ് ഗോഡ് ഫോർ വാട്ട് വി ഹാവ്. കർത്താവ് നമുക്ക് എന്തോ തന്നെന്നുള്ളതല്ല, വൈ ഡോണ്ട് യു താങ്ക് ഗോഡ് ഫോർ ദ ന്യൂ ബോൺ ഡേ. എണീക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കർത്താവ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം എന്ന് പറയാൻ കഴിയുന്നില്ല? നമ്മൾ അന്നേരം ആലോചിക്കുന്നത് ഇന്ന് എന്തൊക്കെ പണി വരുമ്പോഴത്തേനും എന്തൊക്കെ ചെയ്താൽ പറ്റിയിരുന്നുള്ളതാണ് നമ്മൾ. വി ആർ നോട്ട് താങ്കിങ് ഗോഡ് ഫോർ അവർ ന്യൂ ഡേ. യു നോ വി ആർ നോട്ട് ഫ്രീ. ദ തിങ് ഈസ് വി ആർ നോട്ട് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് യു വിൽ ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ എവറിതിങ് അറ്റ് ഓൾ ടൈം, ഓൾ ടൈം. എപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്ന എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന സർക്കംസ്റ്റാൻസസിന്റെ അടിസ്ഥാനത്തിലല്ല സ്തോത്രം ചെയ്യുന്നത്, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല. ബിക്കോസ് യു നോ ഗോഡ് നോസ് ദ ബെസ്റ്റ് ഫോർ അസ്. നമ്മുടെ നമുക്ക് ബെസ്റ്റ് എന്താണെന്നുള്ളത് അറിയാമായിട്ട് അങ്ങനെയാണ് കർത്താവ് തരുന്നത്, നമുക്ക് വരുന്ന സാഹചര്യങ്ങൾക്കായിട്ട്. വെൻ യു കംപ്ലെയിൻ അബൌട്ട് യുവർ സർക്കംസ്റ്റാൻസ് യു ആർ കംപ്ലെയിനിങ് അഗൈൻസ്റ്റ് ഗോഡ് ഹു ഗേവ് യു ദാറ്റ് സർക്കംസ്റ്റാൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി ദൈവത്തോട് പരാതി പറയുമ്പോൾ ആ സാഹചര്യത്തെ നിനക്ക് തന്ന ദൈവത്തോടാ പരാതി പറയും. യുനോ യു ആർ ടെല്ലിംഗ് ഗോഡ്, ഗോഡ് യു ആർ അൺഫെയർ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് കർത്താവിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്നത് നീ എന്നോട് നീതി കാണിച്ചില്ലെന്നാണ് പറയുന്നത്. വി ഹാവ് നോ റൈറ്റ് ടു സേ ദാറ്റ്. ആൻഡ് യുനോ പല സമയത്തും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധികളിലൂടെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യം നമുക്ക് എന്താണെന്ന് അറിയാമോ, നമുക്ക് അതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ തരാൻ വേണ്ടി നമ്മളെ ഓടിക്കുന്നു. അതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ തരാൻ വേണ്ടി കർത്താവ്. വട്ട് ഓൾ തിങ്സ് ഈവൻ ഇഫ് യു ആർ ഗിവൺ ക്യാൻസർ, ഗോഡ് നോസ് ഇറ്റ് ഇസ് ദ ബെസ്റ്റ്, ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഫോർ യു. നമുക്ക് കർത്താവ് ക്യാൻസർ തന്നാലും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ആ ക്യാൻസർ വരുന്നത് നമുക്ക് ബെസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ചിലപ്പോൾ അത് തന്നില്ലെങ്കിൽ നമുക്ക് നമുക്ക് വേറൊരവസ്ഥയായിരിക്കും ഉണ്ടാകും. ഓൾ തിങ്സ്, വാട്ട് ഓൾ തിങ്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, ബിലീവ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ് ഫോർ യുവർ യുവർ ദ ബെസ്റ്റ് ഫ്യൂച്ചർ. നിങ്ങളുടെ നിങ്ങളുടെ മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടിയാണ് ദൈവം ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏത് ആഡ്വേഴ്സ് സർക്കംസ്റ്റാൻസ്, ഏതൊരു കാര്യം. നെവർ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് എ കേഴ്സ് ഓർ എ വാട്ട് യു സേ ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് ഓർ നത്തിങ് ലൈക്ക് ദാറ്റ്. ദൈവം നമുക്ക് ദൈവം ഇവിടെ ആരെയും ആർക്കും പണിഷ്മെന്റോ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. പണിഷ്മെന്റ് മീൻസ് യുനോ ഈസ് നോട്ട് ശിക്ഷ കൊടുക്കുന്നില്ല, ഇവിടെ എല്ലാം ശിക്ഷണമാണ് കൊടുക്കുന്നത്. യു നോ ദ ഡിഫറൻസ്? കർത്താവ് നമുക്ക് ഭൂമിയിൽ വെച്ച് എന്താ തരുന്നറിയാമോ? ശിക്ഷണമാണ്. ശിക്ഷയെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നാ മതി, അതെല്ലാം അവിടെ ചെല്ലുമ്പോഴാണ് ശിക്ഷാവിധി മുഴുവൻ അവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? ശിക്ഷണം, ശിക്ഷണം, ഡിസിപ്ലിൻ ആണ്. കാരണം ഇപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ സ്നേഹമേ ഉള്ളൂ, ഇറ്റ് ഇസ് നോട്ട് റാഷ്. ദൈവത്തിന്റെ മനസ്സിൽ സ്നേഹമാണ്. സ്നേഹിക്കുന്ന മക്കളെ അവൻ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു, ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കും ശരിയല്ല, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ. ശിക്ഷിക്കുന്നുള്ള വാക്ക് ശരിയല്ല, ഇറ്റ് ഇസ് നോട്ട് പണിഷ്മെന്റ്, ഇറ്റ് ഇസ് ഡിസിപ്ലിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബിക്കോസ് ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഐ നോ ദാറ്റ് ഓൾ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് ഈസ് ഫോർ മൈ ഗുഡ്, ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ എവറിഥിങ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ഇൻ മൈ ലൈഫ്. ഗിവിംഗ് താങ്ക്സ് ടു ദ ഫാദർ ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാര്യം യേശു ക്രിസ്തു എന്റെ കൂടെ ഉണ്ട്. ജീസസ് ഇസ് എ റിയാലിറ്റി ടു മീ. ഐ എൻജോയ് മൈ ലൈഫ് ബീയിങ് വിത്ത് ഹിം, ആൻഡ് ഐ താങ്ക് ഗോഡ് ത്രൂ ഹിം. അവനിലൂടെ ഞാൻ പറയാണ്, ഞാൻ യേശുവിനെ പറയാണ്, ഐ ആം റിയലി താങ്ക്ഫുൾ ടു ഗോഡ് ദ ഫാദർ ബിക്കോസ് യു ഹാവ് ഗിവൺ, ഹി ഹാസ് ഗിവൺ മീ. ഞാൻ യേശുവിന് വേണ്ടി സ്തോത്രം പറയാണ്, യേശു എനിക്ക് തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം പറയുകയാണ്, യേശുവിന്റെ ഫെലോഷിപ്പിന് വേണ്ടി സ്തോത്രം പറയുകയാണ്. യു നോ ഐ താങ്ക് ഗോഡ് ഫോർ ഓൾ സർക്കംസ്റ്റാൻസ് ബിക്കോസ് ദ സ്പിരിറ്റ്, ഇറ്റ് ഈസ് നോട്ട് മൈ നാച്ചുറൽ എബിലിറ്റി. അങ്ങനെ അത്ര നന്ദിയുള്ള ഹൃദയമൊന്നും അല്ല എനിക്കുള്ളത്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ബിക്കോസ് ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഐ നോ ദീസ് തിങ്സ്. ഐ നോ ഇറ്റ് ഈസ് നോട്ട് മൈ ഓൺ, ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് വിത്ത് മൈ ഓൺ എബിലിറ്റി. ഐ നോ ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്സ് വർക്ക്. ആത്മാവിന്റെ ജോലിയാണ്, ആത്മാവിന്റെ പ്രവൃത്തിയാണെന്നുള്ളത് എനിക്ക് അറിയാം. അഗെയിൻ, വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. സബ്മിറ്റിംഗ് ടു വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. സബ്മിറ്റിംഗ് ടു വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ആത്മനിറവുള്ള അനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ, അഫ്കോഴ്സ് വി നോ ദാറ്റ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പേടി എന്നുള്ള അർത്ഥമല്ല, ഇൻ ദ റെവറൻസ് ഓർ യു നോ നമ്മൾ വളരെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള്, പിള്ളേരോടൊക്കെ ചിലപ്പോൾ അമ്മമാര് പറയുന്നില്ല, അപ്പയുണ്ട് കേട്ടോ, ഡാഡി ഇവിടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയത്തില്ലേ. എന്നുവെച്ചാൽ എന്താണ്, ഡാഡി വലിയ ഭൂതമാണെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്. ഡാഡിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ നീ നോക്കരുത്, ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ഹിം എന്നുള്ളതാ പറയുന്നത്. നീ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? എന്നതുപോലെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക, സബ്മിറ്റിംഗ് ഓർ സറണ്ടർ, ഈ വാക്കുകളൊക്കെ ഇന്ന് അത്ര പോപ്പുലർ വാക്കുകളല്ല അല്ലേ. സറണ്ടർ ചെയ്യുക, സബ്മിസീവ് ആയിരിക്കുക അല്ലേ, പോപ്പുലർ വേർഡ്സ് ഒന്നുമല്ല. കാര്യം ഇന്ന് ആർക്ക് സബ്മിസീവ് ആയിരിക്കുന്ന കാര്യം, നമ്മൾ ഞാൻ എന്തിനാണെങ്കിലും സബ്മിഷനിൽ ഞാൻ പോകേണ്ട കാര്യമൊന്നും, ഞാൻ എന്തിനാണ് സറണ്ടർ ചെയ്യുന്നത്? ഐ ഗോട്ട് വാട്ട് ഓൾ തിങ്സ് ഐ നീഡ്, വൈ ഐ ഷുഡ് ബി അണ്ടർ ഹിം? ഞാൻ എന്താ അവൻ്റെ കീഴിലിരിക്കുന്നത് അല്ലേ? അത് സഭയിലും അത് തന്നെയാണ് പ്രശ്നം, സഭയിലും സമൂഹത്തിലും എല്ലായിടത്തും ഉള്ള പ്രശ്നം അതാണ്. But if you are filled with the Holy Spirit, you will be submitting yourself to your brother. Submitting. Nammal verade endha snehikkiya mathramalla, even please don't think that you know don't adu nammal endho ellarodum nammal snehamaayittirikkanam, nammal oru karidhal vaanu, idokkeyanu nammal palappol parayunnu. Pakshe ivda parayunnathu karidhal undayirikkanam, snehikkanam ennu parayirikkunnu. Endanu parayirikkunnu? Keezhpadanam ennu parayirikkunnu. Nammal baaki ulladokke easy aa chelappum alle brother, nammal avare okke snehikkanam. അവരൊക്കെ പാവങ്ങളല്ലേ, അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്ത് ഈസി, അത് വെറുതെ പറയുന്നത്. എന്നാൽ സ്നേഹിക്കുക എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ്? കീഴ്പ്പെടണമെന്നാണ് ഞാൻ പറയട്ടെ. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ വേർപെട്ടവരുടെ ഇടയിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെന്ന് പറയുന്നവരുടെ ഇടയിലും എന്തില്ല, കീഴ്പ്പെടുക. ഐ കാനോട്ട് ജസ്റ്റ് ബി സബ്മിസീവ് ടു സംബഡി എൽസ്, എസ്പെഷ്യലി വെൻ ഐ തിങ്ക് ഹി ഈസ് ലോവർ ടു മീ അല്ലേ. നമുക്കങ്ങനെ എന്താണെങ്കിലും കുറച്ച് ചിന്തയുണ്ട്, ഈ ഇസ്ലോ ഒറ്റുമി അവൻ എൻ്റെ കാലിബറിൽപ്പെട്ട ആളല്ല, അവൻ എൻ്റെ കഴിവുള്ള ആളല്ല, അവൻ എൻ്റെ നോ ഓൾ കൈൻഡ് ഓഫ് വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഫൈനലി നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ അവരെയൊക്കെ ബ്രദറെ എന്തോ ചെയ്യണം, നമ്മൾ സ്നേഹിക്കണം ബ്രദറെ, സ്നേഹിക്കണം, ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വേദസ്വം പറയുന്നത് അങ്ങനല്ല, എന്താണ്, അവനെ കീഴ്പ്പെട്ടിരിക്കണമെന്ന്. വലിയ നമ്മളെക്കാൾ ഉയർന്ന ആളുകൾക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ് ഇപ്പം നാച്ചുറലി ഹാപ്പൻ. നമുക്ക് തന്നെ നമ്മളെക്കാൾ ഉന്നതരായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് കീഴടങ്ങിയിരിക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ, അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ, അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. നമ്മൾ അത് എന്താണ് ക്രിസ്തുവിൻ്റെ ഭയത്ത്, കർത്താവ് കേൾക്കുന്ന നമ്മൾ ഓർത്തമാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ചും വളരെ മോശമായ വാക്ക്, ഒരു പക്ഷേ ബഹുമാനമില്ലാത്ത വാക്ക്, വെൻ ഐ സ്പീക്ക് ദാറ്റ് കൈൻഡ് ഓഫ് വേർഡ്സ് യുനോ റിമെമ്പർ ക്രിസ്തു അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഓർത്തോണമെന്നാണ് പറയുന്നത്. അതാ ക്രിസ്തുവിന്റെ ഭയത്തിൽ എന്ന് പറയാൻ കാര്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ. റിമെമ്പർ ദ ജീസസ് ഇസ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ് ബിസൈഡ് യു ആൻഡ് ഹി ഹിയേഴ്സ് ഓൾ വേർഡ്സ് ദാറ്റ് യു സ്പീക്ക് എബൌട്ട് യുവർ ബ്രദർ. എന്റെ സഹോദരനെ കുറിച്ച് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ആരിൽ നിന്ന് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഐ ഹാവ് നോ റൈറ്റ് ടു സ്പീക്ക് എ വേർഡ് ദാറ്റ് എന്തോ അവനെ അവനെ കളിയാക്കുന്നു എന്നുള്ളത് തന്നെയല്ല, അവനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ ചെറുതായി കണക്കാക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള അവകാശം പോലും എനിക്ക് ഇല്ല. എപ്പോഴും വെൻ ഐ സ്പീക്ക് അബൌട്ട് സംബഡി എൽസ്, അവൻ്റെ പ്രസൻസിലാണെങ്കിലും അല്ലെങ്കിലും, ഞാൻ അവനെ കീഴ്പ്പെടുന്നവൻ എന്ന നിലയിലുമാണ് ഞാൻ സംസാരിക്കാനെന്നല്ല. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദെൻ സർട്ടൻലി യു വിൽ ഫീൽ ദാറ്റ് യു ആർ നോബഡി ആൻഡ് എവരിബഡി എൽസ് ഈസ് എബവ് യു. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ മുകളിലാണെന്നേ എനിക്ക് ചിന്തിക്കാൻ പറ്റും, എനിക്ക് ചിന്തിക്കാൻ പറ്റും. എൻ്റെ മിഷണറീസ് എന്നേക്കാൾ ഉന്നതരാണെന്നേ ഞാൻ ആത്മാവിനാൽ നിറഞ്ഞവനാണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തോ പറയാനാ ബ്രദറെ, ഇക്കാലത്തൊക്കെ വല്ല മിഷണറിമാരാണെന്നാണ് പറയുന്നത്, ഓരോരുത്തരും ഒരു അനുസരണവും ഇല്ലെന്നേ. എന്തിനാ അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഞാൻ എന്തിനാ പറയുന്നത് എൻ്റെ മിഷണറിമാർ എന്നെ അനുസരിക്കണമെന്ന് പറയാൻ ഞാനാരാ? ദാറ്റ് മീൻസ് ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ ബോസ്. ഇഫ് ഐ സേ മൈ മിഷണറീസ് ഡു നോട്ട് ഒബേ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാണ്? ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ ബോസ് എന്നല്ല തന്നെ. അല്ലാതെന്താ പറയുന്നത്? നമ്മളെപ്പോഴും പറയുന്ന വാക്കുകളൊക്കെ അല്ലേ. ഇക്കാലത്ത് ബ്രദറെ ഇമാരൊന്നും ഉണ്ടല്ലോ, ഒരു എന്നാ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഒരു അനുസരണമില്ല. എന്തിനനുസരിക്കുന്നു? അനുസരിക്കാന്നുള്ളത് അവൻ്റെ കാര്യമാണ്, അനുസരണം അവകാശപ്പെടാനുള്ള അവകാശം എനിക്ക് ഇല്ല. യു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദെൻ യു വിൽ ബി സബ്മിസീവ് ടു അതേഴ്സ്. നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റോരനുസരിക്കത്തില്ലെന്നുള്ള പരാതി പറയരുത്. വേറൊരാൾ അനുസരിക്കുന്നുള്ള പരാതി പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാമോ, യു ആർ നോട്ട് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ആർ ലിവിങ് ഇൻ യു. നമ്മൾ തന്നെയാണ് നമ്മളിൽ ജീവിക്കുന്നത്. ഇവിടെ സഹോദരനെ അവൻ്റെ ബലഹീനതയോടും കൂടെ നമ്മൾ സ്നേഹിക്കുക, സ്നേഹിക്കുക മാത്രം പോരാ, അവനെ ഉൾക്കൊള്ളുക മാത്രം പോരാ, എന്തോ വേണം, അവന് കീഴ്പ്പെട്ടിരിക്കണം, സഹോദരന് കീഴ്പ്പെട്ടിരിക്കണം, സഹോദരിക്ക് കീഴ്പ്പെട്ടിരിക്കണം. ദാറ്റ് ഇസ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങൾ ഇൻഫില്ലിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, എഫ് എസ് ലേഖനം 5:18 വാക്യം. ഇറ്റ് ഇസ് എ കമാൻഡ്മെന്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ വൺസ്. ബാപ്റ്റിസം ഈസ് ഫോർ വൺസ്, ബട്ട് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഫോർ എവറി ഡേ ഓർ എവറി എവറി മൊമെന്റ്. ഈവൻ എവറി ഡേ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇപ്പം പറ്റത്തില്ല, രാവിലെ നിറഞ്ഞവൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പം നിറയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ അനുഭവം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്തോ പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ള അനുഭവം ഒരു നിരന്തര അനുഭവമായിരിക്കണം. ബട്ട് പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. എപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം അറിയാം, ഇവർ പലപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നം, നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പരിശുദ്ധാത്മ സ്നാനത്തെയും പരിശുദ്ധാത്മ നിറവിനെയും നമ്മൾ ഒന്നുപോലെ കാണുന്നു എന്നുള്ളതാണ്. ഒന്നുപോലെ കാണുന്നു, അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അന്യഭാഷ പറയുന്ന കാര്യം, നമ്മൾ ബ്രദർ ഡു യു തിങ്ക് ദാറ്റ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നേ പറഞ്ഞേ, കഴിഞ്ഞ 8 കൊല്ലം മുമ്പ് ഇന്നാലിവിടെ വന്നപ്പോൾ എൻ്റെ തലയെ കൈവച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളൊന്ന് പറഞ്ഞതായിരുന്നു. അതെ കൈവച്ച് അങ്ങനെ കുറച്ച് കുലുക്കിയിട്ട് പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതൊണ്ടൊക്കെ പറഞ്ഞതായിരുന്നു. ഇനിയും പറയണമെങ്കിൽ പുള്ളി പറഞ്ഞു, അതാണ് ഇന്നത്തെ പ്രശ്നം. പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനതിനെ എതിർത്ത് പറയുന്നതല്ല, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞല്ലോ, സം പീപ്പിൾ നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് എൻകറേജ് ആൻഡ് ദാറ്റ് ഇസ് ഗുഡ്. ഐ എം നോട്ട് എഗൻസ്റ്റ് ദാറ്റ്. ഞാൻ അങ്ങനെ പറയുന്നതിന് ഇതല്ല പറയുന്നത്. ഡോൺ തിങ്ക് ദാറ്റ് ഐ എം എഗൻസ്റ്റ് ഓൾ ദീസ് പീപ്പിൾ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ വൺസ്. യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദാറ്റ് ഫോർ വൺസ്. പക്ഷേ ഇൻഫില്ലിംഗ് ഈസ് നീഡഡ് എവറി ഡേ. പത്രോസ് 2 അധ്യായത്തിൽ അഭിഷേകം പ്രാപിച്ചവൻ 4 അധ്യായത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? ആത്മാവിനാൽ നിറയുന്നവനായിത്തീരുന്നു, ആത്മാവിനാൽ നിറയുന്നവനായിത്തീർന്നു. എന്നാൽ ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മൾ അന്യഭാഷ പറയുന്നത് കൊണ്ടല്ല. ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഉള്ളിലെ സംഗീതം കൊണ്ടാണ്. ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മുടെ വാക്കിലെ സങ്കീർത്തനം കൊണ്ടാണ്. ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ നന്ദി കൊണ്ടാണ്. ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. കീഴ്പ്പെട്ടിരിക്കാൻ തന്നെ തന്നെയല്ല, അതിനുള്ള അദമ്യമായ ഒരു ആഗ്രഹം. എന്നാൽ ഇതൊന്നും നമ്മൾ പരിശ്രമിച്ച് നേടുന്നതല്ല. വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് നാച്ചുറലി യു വിൽ ഡു ദീസ് തിങ്സ്. എന്നാൽ ഇവിടെ വീണ്ടും ഉള്ള ഒരു ചോദ്യം ശരിയാണ്, പക്ഷെ എങ്ങനെയാണ് ആത്മാവിനാൽ നിറയുന്നത്? അക്ഷയം പ്രാപിക്കാൻ നമുക്ക് കാത്തിരിപ്പയോഗക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആത്മാവിനാൽ നിറയ്ക്കാൻ ആൾക്കാരില്ലല്ലോ, ഇല്ലേ? കാര്യം അതുകൊണ്ട് മതി എന്നുള്ള നമ്മുടെ ചിന്ത കൊണ്ട് എന്താണ്, അടുത്ത എക്സ്പീരിയൻസിന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആദ്യമില്ല. പക്ഷെ വാസ്തവത്തിൽ എപ്പോഴും കൂടുതൽ ആവശ്യമുള്ളത് എപ്പോഴാണ്? വി നീഡ് ഹെൽപ്പ് സോ ദാറ്റ് വി വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എവറി ഡേ എന്നും. അതിനാണ് പാസ്റ്റർമാരുടെയും അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ബാക്കിയുള്ള ഏതെങ്കിലും രീതിയിൽ സ്പിരിച്വൽ ഗിഫ്റ്റ് ഉള്ള ആളുകൾ സഹായിക്കേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ആദ്യത്തെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയല്ല, അത് കൊള്ളാം, പക്ഷേ എപ്പോഴും ആത്മനിറവുള്ളവരായി നിലനിർത്താനാണ് നമ്മുടെ സഭയും നമ്മളുടെ ആത്മവരങ്ങളുള്ളവരുടെയും ഒക്കെ ജോലി എന്ന് പറയുന്നത്. ആത്മാവിനാൽ നിറയുക എന്ന് പറയുന്നതാണ് കൂടുതൽ അഭിഷേകം പ്രാപിക്കണം, അല്ലെങ്കിൽ ഞാൻ അഭിഷേകം പ്രാപിക്കണം ഒരു 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 ഓൾഡ് ടെസ്റ്റമെന്റ് വേർഡ് ആണ് എങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. ആൻഡ് ഓൾസോ വി ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഗുഡ്. രണ്ടാമത്, അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എങ്ങനെ പ്രാപിക്കാമെന്ന് വെച്ചാൽ വെരി സിമ്പിൾ സിമ്പിൾ. ഒന്നാമത്തെ കാര്യം, പ്രാപിക്കാൻ കഴിയാത്തതെന്നറിയാമോ? വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് വിദിൻ അസ്. ആദ്യം ആവശ്യമായിരിക്കുന്നത് വി ഹാവ് ടു എംപ്റ്റി അവേഴ്സ്, അല്ലെങ്കിൽ പ്രാപിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിറയാൻ പറ്റത്തില്ല. ഇഫ് യു വാണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എംപ്റ്റി യുവേഴ്സ് സെൽഫ്. ആത്മാവിന് നിറയണമെങ്കിൽ അതിനിരിക്കാൻ സ്ഥലം വേണം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് അറിയാമോ? ഹൃദയത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നിറച്ചു വെച്ചിരിക്കുന്നുണ്ട്, ആത്മാവ് കയറിയിരിക്കാൻ സ്ഥലമില്ല. നമ്മളുടെ ഉള്ളിൽ പാപം, നമ്മുടെ ഉള്ളിൽ കോപവും ക്രോധവും ചാഠ്യവും ദുന്നപക്ഷവും വഴക്കും വക്കാണവും നമ്മുടെ ആഗ്രഹങ്ങളും ജഡത്തിന്റെ ഇച്ഛകളും ലോകത്തിന്റെ ഇച്ഛകളും ഭാരങ്ങളും ധനത്തിന്റെ ഭാരവും ജീവിത ഭാരങ്ങളും ഇതെല്ലാം കൂടെ നിറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എന്നാ പറ്റുന്ന അറിയാമോ? ആത്മാവ് ഇവിടെ കയറിയിരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ ഫില്ല് ചെയ്യാൻ കർത്താവിന് യാതൊരു പ്രയാസമില്ല. പക്ഷേ പ്രോബ്ലം എന്താണ്? വി ഹാവ് ഓൾറെഡി ഫിൽഡ് അവർ ഹാർട്ട് വിത്ത് മെനി അതർ തിങ്സ്. ആൻഡ് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവെ നിറയ്ക്കണേ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം കർത്താവ് ചോദിക്കുന്നു, മോനെ ഞാൻ ഇവിടെ ഒന്ന് കയറി ഇരിക്കുന്നു, നീ ഒന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലം കാണിച്ചു നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താ ഇരിക്കുന്നത്? ഓൾ കൈൻഡ് ഓഫ് ഫിൽത്ത്, ഓൾ കൈൻഡ് ഓഫ് ഫിൽത്ത്. രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നത് ഗലാത്തിലേഖനം അഞ്ചാം അധ്യായം, ഗലേഷ്യൻസ് ഗലാത്തിലേഖനം അഞ്ചാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ, അഞ്ചിന്റെ 17 സി ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതൊന്നും അവ തമ്മിൽ പ്രതികൂലമല്ല. സി ആത്മാവിനെ കയറ്റിയിരുത്തണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ജഡാഭിലാഷങ്ങളെ നമ്മൾ ഇറക്കിവിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ ഇറക്കിവിട്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരിശുദ്ധാത്മാവിനെ നിറയാനുള്ള സന്ദർഭം ഉണ്ടാകത്തുള്ളൂ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതോട് ചേർന്ന് തന്നെ റോമാലകന് 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കണമെങ്കിൽ വാട്ട് ഇസ് നീഡഡ്? ആത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തെ കയറ്റി ഇരുത്തണമെങ്കിൽ, ആത്മാവിനെ കയറ്റി ഇരുത്തണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ജഡത്തെ ഇറക്കി വിട്ടെങ്കിലേ പറ്റുള്ളൂ. ജഡത്തിന്റെ പ്രവൃത്തികളെ ഓരോന്നിനെയും ഇറക്കി വിട്ടാലേ പറ്റുകയുള്ളൂ. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഗലാത്തിയിലെ 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഈ വക കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക്, നമ്മൾ ഞാൻ പറയുന്ന ഈ ഭാഗങ്ങൾ കുറച്ചുകൂടെ പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ നിങ്ങൾ വായി, അല്ലെ, പാരഫ്രൈസ്ഡ് വേർഷൻ അല്ല ഇരിക്കുന്നത്, വായിച്ച് നോക്കിയാൽ നമുക്ക് പലപ്പോഴും ഉണ്ട് നമ്മുടെ ചിന്ത നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത്. കാര്യം നമ്മൾ തുടങ്ങുന്ന ഒന്ന് രണ്ട് വാക്യ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? ജഡത്തിന്റെ പ്രവൃത്തികളോ എന്താണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ഇതൊന്നും എനിക്കില്ല, അപ്പൊ അതുകൊണ്ട് എന്തില്ല, എന്റെ ജഡത്തിന്റെ പ്രവൃത്തികളൊന്നും ഇല്ലെന്നാണ് നമ്മുടെ ചിന്ത. പിന്നെ അങ്ങോട്ട് താഴോട് വായിക്കുമ്പോൾ എന്തൊക്കെയാണ്? പാക, അതുണ്ടോ? അത്രയും വരെ വായിക്കത്തില്ല നമ്മൾ. ഓ ഞാൻ ജഡത്തിന്റെ പ്രവൃത്തികളൊന്നുമില്ല, കാര്യം ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാന് പിന്നെ നമുക്ക് നമുക്കുണ്ട് വിഗ്രഹാരാധന, ഞാൻ വിഗ്രഹത്തിൽ നിന്ന് ആരാധിക്കും, ഇതെല്ലാം ആരാണ്? ജാതികൾ. ഇത് ജാതികൾക്ക് എഴുതിയ ലേഖനം പോലും അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എഴുതിയത് വിശുദ്ധന്മാരായ ആളുകൾക്കാണ് ഇത് എഴുതിയെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെ ഇവിടെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ടു ദ ചർച്ചസ് ഓഫ് ഗലേഷ്യ അല്ലേ, രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നതാണ് ടു ദ ചർച്ചസ് ഓഫ് ഗലേഷ്യ, സഭയ്ക്ക് എഴുതിയ ദൂതാ, ഗലാത്യ സഭകൾക്ക് എഴുതിയ ദൂതാണ്. അപ്പോൾ ഗലാത്യ സഭകൾക്ക് എഴുതിയ ദൂതിൽ പൗലോസ് ഭിന്നം ഭിന്നെ ഓർപ്പിക്കുകയാണ്, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു. പക പിണക്ക പണക്കമുണ്ടോ ആരോടെങ്കിലും? വെറുതെ പറഞ്ഞാൽ പോലെ എനിക്ക് ആരോട് മണക്കമില്ല, എന്നോട് ആരുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിട്ടേര് എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടൊന്നും പിണക്കം പോകത്തില്ല. പക പിണക്കം, ജാശങ്ക, ക്രോധം, ശാഠ്യം ഉണ്ടോ? ശാഠ്യം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഞാൻ പറഞ്ഞ കാര്യം നടക്കണോ? അത്രേ ഉള്ളൂ ശാഠ്യം, അല്ല വേറെ ഒന്നുമില്ല. ആ പിന്നെ ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ അല്ലേ. നോക്ക്, ഈ വക കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതിനെ ഉണ്ട്, നമ്മളീ പറയുന്ന വിഗ്രഹാരാധന എല്ലാം നമുക്കുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ഈ വക കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ദൈവാത്മാവിന് കയറിയിരിക്കാൻ പറ്റുന്നില്ല. സോ ഇഫ് യു വോണ്ട് ടു സീ ദാറ്റ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദെൻ സർട്ടൻലി യു ഹാവ് ടു എംപ്റ്റി യുവർസെൽഫ്. യു ഷുഡ് മേക്ക് സ്പേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു കം ഇൻ ടു യുവർ ഹാർട്ട് ആൻഡ് സിറ്റ് ദേർ, ഡ്വൽ ദേർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് കയറി ഇരിക്കാൻ, വസിക്കാനായിട്ട് എന്ത് വേണം? സ്പേസ് വേണം. അത് നമ്മൾ മറന്നു പോകരുത്. ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ. ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കണമെന്നാണ് റോമാലകൻ എട്ടാം അധ്യായം 13 വാക്യത്തില്, 8:13 ഈ ആത്മാവിനാൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ അതിനും ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ പറ്റൂ. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന് മുമ്പ് എന്ത് വേണം നമുക്ക്? വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻഫില്ലിംഗ് ഉണ്ടാകുന്ന മുമ്പേ തന്നെ ആരുണ്ട് നമ്മുടെ കൂടെ? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ആൻഡ് മേക്ക് സ്പേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് ഹി മേ ഡ്വെൽ വിത്തിൻ യു. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറി ഇരിക്കാനായിട്ട് വി നീഡ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. വി നീഡ് ടു സീ ദാറ്റ് ഓൾ വി ആർ ഗിവിംഗ്, വി ആർ സറണ്ടറിങ്. നെക്സ്റ്റ് തിങ് ഓക്കെ, ടൈം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോവുകയാണ്. വി ഹാവ് ടു എംപ്റ്റി അവർ സെൽസ്. രണ്ടാമത് വി ഹാവ് ടു സറണ്ടർ അവർ സെൽസ്. ആത്മാവിനെ നിറയാൻ ആദ്യം തന്നെ നമ്മൾ ഒഴിക്കണം, രണ്ടാമത് നമ്മളെ തന്നെ സമർപ്പിക്കണം. സറണ്ടറിങ് ഇസ് വെരി മച്ച് നീഡഡ്. ആൻഡ് സറണ്ടർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിയമങ്ങൾ വെച്ചോ അല്ലെങ്കിൽ കണ്ടീഷൻസ് വെച്ച് പറയുന്നതല്ല സറണ്ടർ എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് യാതൊരു കണ്ടീഷൻസും ഉണ്ടാകരുത്. ആത്മാവിനാൽ നിറയണം എന്നുള്ള ആഗ്രഹം നല്ലതാണ്, പക്ഷേ എന്തിനു വേണ്ടി ആത്മാവിനാൽ നിറയണം എന്നുള്ളത് പോലും നമ്മുടെ കണ്ടീഷൻസ് ആണ്. പല സമയത്തുള്ള വലിയ പ്രശ്നമാണ്, വൈ ഐ ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതാ ബ്രദറെ നല്ല, നമുക്ക് പലപ്പോൾ പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ബ്രദറെ ആത്മനിറവില്ലാതെ നല്ലൊരു പ്രസംഗകനാകാനായിട്ട് പറ്റത്തില്ല അല്ലേ. ആത്മനിറവുണ്ട് എന്ത് ചെയ്യാം? ആളുടെ ഒരു ശക്തിയൊക്കെ കൊണ്ട് ആളുടെ ഒരു പ്രസംഗമൊക്കെ കൊണ്ട് പ്രസംഗിക്കാം. നല്ല ആൾക്കാർ നമ്മളെ ഒന്ന് അല്ലേ. ആ അപ്പോൾ കർത്താവിനോട് നമ്മൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, നല്ലൊരു പ്രസംഗകനാകാൻ, അതല്ലെങ്കിൽ കൃപാവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വിലസാവെന്നുള്ളതാണ് ആളുകളുടെ അടുത്ത പരിപാടി ഇല്ലേ. അല്ലെങ്കിൽ ചില കുറച്ചുകൂടെ ജെനുവിൻ കോസായിരിക്കും. എന്നാലേ ബ്രദറെ ശക്തിയായിട്ട് സുവിശേഷം അറിയിക്കാൻ പറ്റൂ, ആത്മനിറവാണ്. പക്ഷേ വാസ്തവത്തിൽ ആത്മനിറവ് വേണ്ടത് ആത്മാവിന് വേണ്ടി തന്നെ നോക്കിയിരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് മോർ ദാൻ ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. അതിൽ കൂടുതൽ ആവശ്യപ്പെട്ടാൽ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരിക്കൽ ഡി എൽ മുടിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ, രക്ഷാ സൈന്യത്തിന്റെ ഒരു ആളാണ്, അദ്ദേഹം മുടിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞു പറഞ്ഞു, കർത്താവേ എനിക്ക് ആത്മനിറവ് തരണമേ, ആത്മനിറവ്. മുടിയെ പോലെ പ്രസംഗിക്കാൻ കഴിയേണ്ടത് എനിക്ക് ആത്മനിറവ്. അതെ, ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, മോനെ നിനക്ക് ആത്മനിറവ് വന്നു കഴിഞ്ഞാൽ, നീ ആത്മനിറവ് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം എന്നുള്ള ആത്മാവ് നിശ്ചയിച്ചോളൂ, നീ ആരാകണമെന്നും എന്തോ ആകണമെന്നൊക്കെ ഉള്ളത്. ബിക്കോസ് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, നമ്മളല്ലല്ലോ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. നീ പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല, കർത്താവേ ഞാൻ ഒരു കളിമണ്ണ് പോലെ നിന്റെ കയ്യിലിരിക്കാൻ ആഗ്രഹിക്കുന്നു, നീ എന്തോ ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിക്കും അല്ലേ. ദ വാട്ട് ദ പോട്ടർ, ഐ ആം ദ ക്ലേ. നമ്മൾ പറഞ്ഞറിയാം, കർത്താവേ ഒരു കളിമണ്ണായി ഞാൻ എന്റെ കരങ്ങൾ തരുന്നു, എന്നെ നീ ഒരു ഫ്ലവർ വേസ് ആക്കി മാറ്റണം എന്ന് നമ്മൾ പറയുന്നു അല്ലേ. നമ്മൾ ഫ്ലവർ വേസോ കലമോ ചട്ടിയോ എന്ത്, അതാരാ തീരുമാനിക്കുന്നത്? ഇറ്റ് ഇസ് ദ പോട്ടർ. അണ്ടർസ്റ്റാൻഡ്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് മോശം കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ആത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണം എന്ന് പറയുമ്പോൾ കളിമണ്ണാകാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ച് നമ്മൾ കളിമണ്ണായിട്ട് ദൈവത്തിന്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണം. അപ്പോൾ പ്രവൃത്തി 5:52-ൽ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കും. അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. സ്റ്റില്ലായിട്ട്, സ്റ്റേൺ ആയിട്ട്, അഡമന്റ് ആയിട്ടൊക്കെ നിൽക്കുക എന്നുള്ളതൊന്നുമല്ല. അപ്പോസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേർഡ് മീനിങ് ഈസ് യു നോ ദ സെന്റ്, അയക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഹെലോസ് അപ്പോ ഈ രണ്ട് വാക്കുകളുടെ ഒരു ഒരു കോമ്പിനേഷനാണ്. അത് സ്റ്റില്ലായിട്ട് നിൽക്കാത്തവൻ എന്ന അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് വടി വെളിങ്ങനെ നിൽക്കാത്തവൻ, ഈ ഫ്ലെക്സിബിൾ, പോകാം പോകാം, പോകണ്ടായ പോകണ്ട, ഫ്ലെക്സിബിൾ ആകുക. ദാറ്റ് ഈസ് സറണ്ടർ. സറണ്ടറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ ബിക്കമിങ് അവൈലബിൾ ഫോർ ജീസസ്, ഫോർ ദ ഹോളി സ്പിരിറ്റ്. ലെറ്റ് ഗോഡ് ഡു എനിത്തിങ്. ഒന്നും ചെയ്തില്ല വേണ്ടവൻ. ഐ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സെർമൻ ഓൺ ദ ഡിസിപ്ലിൻ ഓഫ് ഹൈഡിങ്. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിലെ മിഷനറികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ യശയ്യാവ് പറഞ്ഞിട്ട് പറയാണ്, അവൻ എന്നെ മൂർച്ചയുള്ളൊരു അമ്പാക്കി അവന്റെ പൂണിയിൽ മറച്ചിരിക്കുന്നു. അവനെന്നെ എല്ലാ ദിവസവും എടുത്ത് തേച്ച് വിളിക്കിട്ട് പിന്നെ എന്തുവാണ് എന്നെ അയച്ചെന്നല്ല പറയുന്നത്, മൂർച്ചയുള്ള അമ്പാക്കി അവന്റെ പൂണിയിൽ വെച്ചേക്കുന്നു. അല്ലേ, യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എന്നും ഈ അമ്പിന്റെ പിന്നെ എന്താ, ഇന്ന് തേച്ചപ്പോ ഇന്ന് എന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് തേച്ച ചുവടെ തന്നെ വെച്ചേക്കാണ്, പൂണിയിൽ വെച്ചിരിക്കുകയാണ്. സം ടൈംസ് ഗോഡ് ഡു ലൈക്ക് ദാറ്റ്. ഗോഡ് ഇസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. അവിടെയാണ് സറണ്ടർ എന്ന് പറയുന്നത്. നമ്മൾ അവന്റെ കയ്യിൽ കളിമണ്ണ, എന്നെ നിറയ്ക്കണമേ കർത്താവ്, ഞാൻ ഫ്ലവർ വേസ് ആകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വാട്ട് യു എക്സ്പെക്ട്? പ്രാർത്ഥനയെ കുറിച്ച് ഐ ടേക്ക് നോർമലി ഐ ടേക്ക് സെമിനാർസ് ഓൺ പ്രയർ. ഇപ്പൊ ഞാൻ പറയാറുള്ള ഒരു പ്രാർത്ഥന, ഈവൻ എന്റെ ഒരു സ്മോൾ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, ഐ ഹോപ്പ് എവരിബഡി ഗോട്ട് ദാറ്റ് ബുക്ക്. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട്. ദൈവം അമ്പെയ്ത്തുകാരനും നമ്മൾ വില്ലുകളുമാണ്. പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, കർത്താവെ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും. അത് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നല്ല പ്രാർത്ഥന, കർത്താവ് എന്നെ ഉപയോഗിക്കണമേ കർത്താവ്, നല്ല പ്രാർത്ഥന, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവ് അങ്ങനെ അങ്ങ് ഉപയോഗിക്കരുത്, എന്നെ അധികം വളയ്ക്കരുതേ, വളച്ചാൽ ഞാൻ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. കാര്യം പ്രാർത്ഥന കേട്ട് കർത്താവ് കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എന്റെ ബ്രദറെ എന്തോ പറയാനാ ബ്രദറെ, ഇരിക്കാൻ നേരമില്ല, നിൽക്കാൻ നേരമില്ല, ഇന്ന് കോഴിക്കോട്ട്, നാളെ പാലക്കാട്ട്, അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ, ഓ എന്തോ പ്രോഗ്രാമാണ്. ഒറ്റ ദിവസം കണ്ടോ, ഡയറി കണ്ടോ, ബ്രദർ കണ്ടു ഇല്ലേ? ഇല്ലേ, അന്നോ ജോക്കിങ്. അതിനകത്ത് അവരുടെ ആശ്വാസവും കാര്യങ്ങളും. അപ്പൊ എന്താ പറയുന്നത്, കർത്താവ് എന്നെ അധികം വളയ്ക്കരുത്, ഞാൻ തൊടിഞ്ഞു പോകും. മൂന്നാമത്തെ പ്രാർത്ഥന, അതാണ് റിയൽ പ്രയർ. കർത്താവ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത്, ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത്, കാര്യം ഐ ബിലോങ് ടു യു അല്ലേ, ഞാൻ നിന്റെ വകയാണ്. അപ്പൊ പിന്നെ എനിക്ക് ഒടിയോ ഒടിയാതിരിക്കുക എന്നുള്ളത് എന്റെ വിഷയം അല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ ആം ഓൾവേസ് യുവേഴ്സ്. കർത്താവ് എനിക്ക് ആകെ ആഗ്രഹമുള്ളത് ഞാൻ നിന്റെ വകയായി ഇരിക്കുന്നതാണ്. ദാറ്റ് ഇസ് റിയൽ പ്രയർ. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന, അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. ഞാൻ ടിം ഹാരൽ ബുക്കിനകത്ത് വായിച്ചൊരു കാര്യം, ഒരാൾ ഒരു ഒരു പയ്യൻ പറഞ്ഞ കാര്യമാണ്, ഐ ഡോ നോ വെദർ ദ ലോർഡ് വോണ്ട്സ് മീ ടു ബിക്കം എ മിഷണറി, ബട്ട് ഐ നോ ഹി വോണ്ട്സ് മീ ടു ബി വില്ലിംഗ് ടു ബിക്കം എ മിഷണറി. എനിക്കറിയത്തില്ല ഞാനൊരു മിഷണറി ആയിട്ട് പോകണോ ഇല്ലയോ എന്നുള്ളത് ദൈവം എന്നോട് ഇവരെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാനൊരു മിഷണറി ആയി പോകാനുള്ള വില്ലിംഗ്നെസ് എനിക്ക് ഉണ്ടാകാൻ അവൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ മിഷണറി ആകുമോ ഇല്ലയോ എന്നുള്ളതല്ല എന്നത്തെ വിഷയം, പക്ഷേ മിഷണറി ആയി പോകാനുള്ള വില്ലിംഗ്നെസ് എപ്പോഴും എനിക്കുണ്ടെങ്കിൽ, വില്ലിംഗ്സ് തുടങ്ങി കഴിഞ്ഞാൽ കർത്താവ് അയക്കുകയാണെങ്കിൽ പോകാം, പ്രപ്പോഴായിരിക്കാൻ പറ്റും. അതല്ല, അതല്ല, ഏണസ്റ്റ്ലി ടെല്ലിംഗ് ഗോഡ്, ലോർഡ് ഇഫ് ഇറ്റ് ഇസ് യുവർ വിൽ ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ മിഷണറി, ഐ ആം ഹാപ്പി. നമ്മൾ പ്ലാൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കർത്താവ് എന്നെ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, എടാ അയക്കാൻ പോകണമെങ്കിൽ ഇനി ഞാൻ എന്തെല്ലാം അയക്കാൻ പറ്റും. കാര്യം ഉള്ള കെട്ടുകളെല്ലാം കെട്ടിയിട്ടാണ് കർത്താവ് എന്നെ അയക്കണമെന്ന് പറയുന്നത് ഇല്ലേ. അതിൽ ഇതിൽ സ്ട്രിങ്സ് അങ്ങ് കിടക്കുകയാണ്. ഇവിടൊക്കെയാണ് സ്ട്രിങ്സ് ഇട്ട് കെട്ടിയിരിക്കുന്നത്. വലിച്ചു മുറുക്കി കെട്ടിട്ട് കർത്താവ് ഇങ്ങനെ പിടിച്ചിരിക്കുക, എല്ലാ എല്ലായിടത്തും കയ്യിലും കാലിലും എല്ലാം കയറിട്ട് കെട്ടി, ഇവിടുത്തെ ഫ്ളാറ്റേലോട്ടും ജോലിയിലോട്ടും കാറയിലോട്ടും എല്ലാം സ്ട്രിങ് ഇട്ട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് എന്നെ അയക്കണമേ കർത്താവ്. കർത്താവ് പറഞ്ഞത് പോകണമെങ്കിൽ ഞാൻ എന്ത് പിടാപ്പാട് കെട്ടാൻ പറ്റും, എന്തോ നിന്റെ കയ്യിലും കാലിലും കെട്ടുന്നതിരിക്കാൻ. ആദ്യം ആവശ്യമായിരിക്കുന്ന ഡിറ്റാച്ച് ദ വേൾഡ്, ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ വേൾഡ്. ലോകത്തോടും ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കാരുത്. സ്നേഹിച്ച പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, സ്നേഹിക്കാരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ പാടില്ലെന്ന്, അത്ര നല്ലതല്ലെന്നല്ല പറയുന്നത്. ക്ലിയർലി സേസ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ടു ദ വേൾഡ് ഇസ് നീഡഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ബിലീവർ ഓൾ ദ ടൈം. എപ്പോഴും ആ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്നവനാണ് എന്താണ് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 100 കൂട്ടം കാലുകളും കാലും കയ്യും നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയും, കർത്താവ് എന്നെ അയക്കണമേ. അതല്ല അതിനകത്ത്, അതല്ല യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത കീപ്പിംഗ് അവേഴ്സൽ ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് ബേർഡൻസ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് വേൾഡ്ലി തിങ്സ്, കീപ്പിംഗ് അവേഴ്സൽ ഫ്രീ. വാസ്തവത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലുതാണ് ഫ്രീഡം, ഫ്രീഡം, ഫ്ലെക്സിബിലിറ്റി. ഇഫ് യു ആർ ടൈഡ് വിത്ത് സംതിങ് ഓഫ് ദിസ് വേൾഡ്, ദെൻ സർട്ടൻലി യു ആർ നോട്ട് ഫ്രീ ആൻഡ് യു ആർ നോട്ട് എൻജോയിങ് ഫ്രീഡം ഇൻ ദ ലോർഡ്. കർത്താവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. അപ്പോൾ അടുത്തത് ആത്മാവിനെ നിറയപ്പെടേണ്ടതിനെ ചോദിക്കുക എന്നുള്ളതാണ്, തീർച്ചയായിട്ടും ചോദിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എംപ്റ്റിങ് അവർസെൽസ് ആൻഡ് ദെൻ സറണ്ടർ ആൻഡ് ദെൻ ചോദിക്കുക. ആത്മാവിനെ നിറയപ്പെടുന്നതിനുള്ള അടുത്ത പടി ചോദിക്കുക എന്നുള്ളതാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. എന്നാൽ ചോദിക്കുക എന്ന് പറയുന്നത് വെറും ഒരു വേർഡ്സ് അല്ല, ഇറ്റ് ഈസ് ഡിസയർ, ആത്മാവിന് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ഒരു ദാഹം. സമൂഹം കർത്താവ് പറയും, കർത്താവേ, ദിസ് ഇസ് മൈ പ്രയർ, ഐ വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി ഗോസ്റ്റ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ നിറ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ടേക്ക് അവേ ഓൾ ആൻഡ് ഐ റിയലി വോണ്ട് ടു സീ ദാറ്റ് ഐ എം എംപ്റ്റിങ് എവറിതിങ് ദാറ്റ് ഇസ് ഇൻ മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിലുള്ള ലോകത്തോടുള്ള ആഗ്രഹങ്ങൾ, കംഫർട്ടിനോടുള്ള ആഗ്രഹങ്ങൾ, അതിനെയൊക്കെ ഞാൻ എടുത്തു കളയുന്നു കർത്താവേ. എല്ലാത്തിനും എടുത്തു കളഞ്ഞിട്ട് വേണം പറയാൻ, എന്താ നീ എന്നെ ഫില്ല് ചെയ്യണമേ, നിറയ്ക്കണമേ. അല്ലാതെ ഇത് മൊത്തം വെച്ചുകൊണ്ടിരുന്ന പ്രാവശ്യം കാര്യമില്ല. ദാറ്റ് ഏർണസ്റ്റ് ഡിസയർ, ഹാർട്ട് ഫെൽ ഡിസയർ, ദെൻ സർട്ടൻലി ഗോഡ് വിൽ ഫിൽ യു, ബിക്കോസ് യു നോ ദ ഗോഡ് പ്രോമിസ് ദാറ്റ് ഹി വിൽ ഫിൽ യു വിത്ത് ദ ഹോളി സ്പിരിറ്റ്. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവന്റെ ജനം സൗജന്യമായി കുടിക്കട്ടെ. ദാഹിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അല്ലാതെ ഡ്രോപ്പ് വാട്ടർ അല്ല, ട്രിക്ലിംഗ് അല്ല, ഇറ്റ് ഇസ് ഫ്ലോ ഓഫ് ലിവിംഗ് വാട്ടേഴ്സ്, ലിവിംഗ് വാട്ടേഴ്സ്, റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടേഴ്സ് അല്ലേ. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആരിൽ നിന്നാണ്? ദാഹിക്കുന്നവനിൽ നിന്ന്, അവന്റെ അടുത്തേക്ക് വരുന്നവനിൽ നിന്ന്, അവനിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുവാൻ അവൻ, ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയെങ്കിൽ ദാറ്റ് മീൻസ് അവന്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് നൽകും. അതിനവൻ ഒരുക്കമുള്ളവനാണ് എന്നുള്ളത് മറന്നു പോകരുത്. അടുത്ത പടി എന്നറിയാമോ? റിസീവിങ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? എംപ്റ്റിങ്, രണ്ടാമത് സറണ്ടറിങ് ആൻഡ് ആസ്കിങ് ആൻഡ് റിസീവിങ്. ചോദിച്ചാൽ പോരാ എന്നുള്ളതാണ്. ചോദിച്ചാൽ പോരാ, റിസീവ് ചെയ്യണം. അവിടെയാണ് നമ്മളുടെ ഭാഗത്ത്. ബാക്കിയുള്ള കാര്യമല്ല, എന്ത് അറിയുകയാണ്, എന്താണ് ദൈവം ഇങ്ങോട്ട് തരികയാണ്. തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. സ്വീകരിക്കുക എന്ന അംശം നമ്മളുണ്ട്. നമ്മളൊരാളോട് ഒരു 10,000 ദിറത്തിന്റെ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ചിലപ്പോൾ ഒരു ചെക്ക് തന്നു കഴിഞ്ഞാൽ, ഈ ചെക്കും കൂടെ ബാങ്കിൽ ചെല്ലുമ്പോൾ നോർമലി വാട്ട് ഹാപ്പൻ, ദേ വിൽ ആസ്ക് യു ടു സൈൻ ഇറ്റ്. എന്റെ അർത്ഥം എന്താണ്? യു ആർ റിസീവിങ് ഇറ്റ്. അല്ലാതെ അത് കടലാസായിട്ട് വെച്ചുകൊണ്ട് നല്ല കാര്യമുണ്ട്? ചെക്കായിട്ട് കഴിയുന്നുള്ള ഒരു കാര്യമില്ല അല്ലേ. ഓൾ തിങ്സ് ദാറ്റ് ഗോഡ് ഗിവ്സ് യു, യു ഹാവ് ടു റിസീവ് ഇറ്റ്. യു ആർ നോട്ട് ഗെയിനിങ് ഇറ്റ്, യു ആർ റിസീവിങ് ഇറ്റ്. നമ്മൾക്കത് എന്തോ, നമ്മളത് നേടിയെടുക്കുകയല്ല, അങ്ങനെ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ഒന്നും നേടിയെടുക്കുന്നില്ല. യു കനോട്ട് ഗെയിൻ സംതിങ് ഫ്രം ദ ലോർഡ്, യു കൻ ഓൺലി റിസീവ് ഇറ്റ്, ബട്ട് യു ഹാവ് ടു റിസീവ് ഇറ്റ്. ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നത് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അവനോട് നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചേച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനോ അവനെ, അവൻ നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരാൻ അവൻ നോക്കുമ്പോൾ നമ്മൾ അവയിൽ ആയിരിക്കത്തില്ല അല്ലേ. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം അതാണ്. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കും, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവൻ നമ്മളെ നിറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ, അവനോട് നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇനോ ഈ റിസീവിങ് ആസ്പെക്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ മുന്നോട്ട് പോകട്ടെ. ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ നടക്കുക. ഈ ഭാഗങ്ങൾ ഞാൻ അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാക്യങ്ങൾ മാത്രമായി ഗീതാതിലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യവും 25-ാം വാക്യവുമായി ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുകയും ചെയ്യും. യുനോ വി ഹാവ് ടു ലിവ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ദ സ്പിരിറ്റ് ഷുഡ് ലിവ് വിത്തിൻ അസ് ആൻഡ് ദെൻ സഡൻലി വി വിൽ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ഗീതാതിലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം കൂടെ വായിക്കാം ആ ഭാഗത്ത് തന്നെ. ആത്മാവിൽ ജീവിക്കുന്നവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആത്മാവിൽ നടക്കാൻ പറ്റുള്ളൂ. ആത്മാവിൽ ജീവിക്കാത്തവൻ ആത്മാവിൽ നടക്കാനായിട്ട് കഴിയത്തില്ല. ആത്മാവിൽ നടക്കുന്നവന്റെ പ്രത്യേകത അവനിൽ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടത്തില്ല എന്നുള്ളതാണ്. ഇഫ് യു വാക്ക് ഇൻ ദ സ്പിരിറ്റ് ദെൻ നാച്ചുറലി യു നോ വാട്ട് ഹാപ്പൻസ്, ജഡത്തിന്റെ ഇച്ഛകൾക്കൊന്നും അവിടെ സ്ഥാനമില്ലാതെ വരും. ബിക്കോസ് നമ്മളെ എംപ്റ്റി ചെയ്തിരിക്കുകയാണ്, പുറത്തു കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്, പിന്നെ അതിനകത്ത് കയറാൻ കഴിയാത്ത രീതിയിൽ എപ്പോഴും ഇതങ്ങ് ഫില്ലായിരിക്കും. ആത്മാവെന്ന് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം എന്ത് ചെയ്യണം? ആത്മാവിൽ നിറഞ്ഞ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കുറച്ചല്ല, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദെൻ ദർ ഇസ് നോ സ്പേസ് ഫോർ ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ വർക്സ് ഓഫ് ദ ഫ്ലഷ് ദെൻ ദർ ഇസ് നോ സ്പേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയതാണ്. ആത്മാവിന് ആത്മാ അഭിലാഷവും ജഡാഭിലാഷവും തമ്മിൽ വിരോധമായിരിക്കും, തമ്മിൽ വിരോധമായിരിക്കും. ഓക്കെ, സി ആത്മാവിന്റെ വരങ്ങളെ കുറിച്ചുകൂടെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് ഞാൻ പറയട്ടെ. ആത്മാ വരങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 12 വേഴ്സ് 1. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 12 വേഴ്സ് 1. സഹോദരൻ നിങ്ങൾ അറിയാതിരിക്കരുത്. പല സമയത്തുള്ള പ്രശ്നം എന്നറിയാമോ, നമുക്കതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. പൗലോസ് പറയാണ് അത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സെർട്ടൻലി നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, അതിനോട് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഈ ഭാഗം നമ്മൾ പഠിക്കുകയും മറ്റും ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ കൺഫ്യൂസ്. എപ്പോഴും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏതൊരു കാര്യങ്ങളിലും എപ്പോഴും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്തിനെ കുറിച്ചാണ്? പരിശുദ്ധാത്മ വരങ്ങളെ കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. പിന്നെ അതിന്റെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഞാൻ വായിച്ചു വായിച്ചു പെട്ടെന്ന് വായിച്ചു പോവാം. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിക്കൊണ്ടിരുന്നത് പോലെ സി ഓക്കെ. ഇനി അതിന്റെ നാലാമത്തെ വാക്യം, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തൻ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, തരുന്നതാരാണ്? ഹോളി സ്പിരിറ്റ്. എന്നാൽ ഗിഫ്റ്റിനകത്ത് വ്യത്യാസമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഓർപ്പിച്ച കാര്യമാണ്, ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിഫ്റ്റ്, ദി അതർ തിങ്സ് ആർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ നമ്മൾ കണ്ടല്ലോ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാര്യം പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഗിഫ്റ്റ് തരുന്ന ആളും പരിശുദ്ധാത്മാവാണ്. ഗിഫ്റ്റും എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പരിശുദ്ധാത്മാ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി തീരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണെന്നാണ് പറയുന്നത്. പ്രകാശനങ്ങൾ എന്നാണ് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ. അത് നമ്മൾ അത് പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. ഇതെന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്? പ്രധാനമായും പൊതുപ്രയോജനത്തിനായിട്ട്. എന്തിനാ കൃപാവരങ്ങൾ? കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ ഞാനൊരു വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധിവരെ എൻ്റെ വിശുദ്ധിയുടെ ഒരു അടയാളവുമല്ല. കൃപാവരങ്ങൾ എന്ന് പറയുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി അഹങ്കാരം കുറഞ്ഞിരിക്കും അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ കുറച്ച് വിശുദ്ധിയായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അന്യഭാഷ കിട്ടും, അത് കഴിഞ്ഞ് കുറെ കൂടെ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ദൈവം പ്രവചനപരത്താൽ എന്ന് നിറയ്ക്കും, വീണ്ടും കൂടുതൽ വിശുദ്ധമായി ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തുവാ പ്രാർത്ഥിച്ചാൽ ഉടനെ ആളുകൾ സൗഖ്യമാകാൻ തുടങ്ങും, പിന്നെ വന്ന് വിശുദ്ധിയുടെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഭൂതങ്ങളെല്ലാം പുറത്തു പോകും. ഇതൊക്കെ തെറ്റാണ്, അങ്ങനല്ല വേദോസം പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ ഗിഫ്റ്റ് എന്നല്ല പറയുന്നത്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യമാണെന്ത്? ഗിഫ്റ്റ്. ഇത് റിവാർഡല്ല, എന്താണ് ഗിഫ്റ്റ് എന്ന് തന്നെയല്ല. ഇവിടെ ഈ ആത്മീക വരങ്ങൾ എന്ന വാക്ക്, ഇതിന്റെ ഒന്നാമത്തെ 12-ാം ഒന്നാം വാക്യം ന്യൂമാറ്റിക് വസ്തു എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാലാം വാക്യന്ത്രത്തിൽ വരുമ്പോഴത്തേക്ക് ആകെ ഇവിടെ ആണത് കാണുന്നത്. പിന്നെ അങ്ങോട്ട് കാണുന്നത് എന്നറിയാമോ? കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ഗ്രേസ് ഗിവ്, കൃപാവരങ്ങൾ അല്ലേ? കൃപാവരങ്ങൾ ഈവൻ ന്യൂമാറ്റിക് വസ്തു എന്ന വാക്ക് പോലും അല്ല ഉപയോഗിക്കുന്നത്. കൃപ കൊണ്ട് ലഭിക്കുന്ന ഗിഫ്റ്റ് ഇറ്റ്സെൽഫ് ഈസ് ഗ്രേസ് അല്ലേ? വരം എന്ന് പറയുന്നത് തന്നെ എന്താണ്? കൃപയാണ്, കൃപയാൽ ലഭിക്കുന്നതാണ്. ഇതിന് കൃപാവരം എന്ന് പറയുമ്പോൾ എന്തുമാത്രം കൃപ ഒഴിഞ്ഞിട്ടാണ് ഒരാളുടെ കയ്യിൽ ഇത് കൊടുക്കുന്ന ആലോചിക്കണം. അപ്പം പിന്നെ എങ്ങനെ എനിക്ക്, ഞാൻ പ്രവാചകനാണെങ്കിൽ എനിക്ക് എൻ്റെ കോളർ പൊക്കി പിടിച്ചിട്ടും മറ്റൊരാളെ താഴോട്ട് നോക്കി, ഇവർ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഉണ്ടല്ലോ അല്ലേ? ഒരു ഒരു ഗ്രേസ് ഇല്ലാത്ത വാക്കുകളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ? എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുന്നത്? ഇഫ് ഐ നോ ദാറ്റ് ദിസ് ഈസ് ജസ്റ്റ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ റിവാർഡ് ഫോർ മൈ ഹോളി ലിവിംഗ്, ദെൻ ഹൗ ക്യാൻ ഐ ബി സോ പ്രൗഡ് ഓഫ് ഹാവിംഗ് എ ഗിഫ്റ്റ്? അതെന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു? പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നു. ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ല. കൃപാവരങ്ങൾ അത് ലഭിക്കുന്നവർക്ക് വേണ്ടിയല്ല, ആർക്കു വേണ്ടിയാണ്? പൊതുപ്രയോജനത്തിന് വേണ്ടി. ഞാൻ കൃപാവരങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് പ്രവചനപരവും രോഗശാന്തി പരവും ഒക്കെ ഭൂതശാന്തി പരവും ഉൾപ്പെടെയുള്ള വരങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവരുടെ ചെല്ലുമ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലും ഞാൻ പലപ്പോഴും അറിയിക്കാറുണ്ട്. ഇവിടെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രവാചകന്മാർ വരും, അത് കഴിഞ്ഞിട്ട് ഭൂതശാന്തി ഉള്ളവൻ വേറെ വരും, എല്ലാവർക്കും ഓരോരുത്തർക്കും അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതമുള്ളവനും ഉണ്ട്, രോഗിയും ഉണ്ട്, എല്ലാവരും പ്രവചനം ആവശ്യമുള്ളവനും ഉണ്ട്. ഇതിനെല്ലാം കൂടെ ഞങ്ങളൊരാളാണ് ചെല്ലുന്നത് സൂചകം പറയാൻ ഉൾപ്പെടെയുള്ള. അപ്പം ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അവരില്ലെങ്കിൽ പിന്നെ എന്റെ വരം കൊണ്ടെന്താ ഗുണം ഇല്ലേ? ഒരാൾ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറുടെ ആ വൈദ്യപരമായ കഴിവ് പ്രയോജനമാകുന്നത് അല്ലെങ്കിൽ അയാൾ ഡോക്ടറാകുന്നത് എപ്പോഴാണ്? രോഗിയുള്ളതുകൊണ്ടല്ലേ. അപ്പൊ ഒരാളെ ഡോക്ടറാക്കുന്നത് വാസ്തവത്തിൽ അവന്റെ പഠിത്തമല്ല, ഒരാളെ ഡോക്ടറാക്കുന്നത് രോഗിയാണ്. രോഗിയില്ലെങ്കിൽ പിന്നെ ഇവനെ ആർക്ക് വേണം ഇല്ലേ? എന്നതുപോലെ ദൈവം എന്നെ അങ്ങ് അഭിഷേകം ചെയ്ത് ഭൂതശാന്തി കൊണ്ടങ്ങ് നിറച്ചിരിക്കുകയാണെന്ന് വെച്ചു. ഭൂതങ്ങളില്ലാത്തൊരു സദ്യ എന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്നാ ഗുണം? അപ്പൊ ഞാൻ വാസ്തവത്തിൽ അവരോട് കണ്ണിയുള്ളവരായിരിക്കണം. ഏതാ എനിക്ക് ഈ വരം ഉപയോഗിക്കാൻ തക്കവണ്ണം ആരാ ഇപ്പൊ പ്രയോജനം ഉണ്ടായിരിക്കുന്നത്? ഭൂതബാധിതരായ ആളുകൾ, രോഗികളായ ആളുകൾ. വി പ്രേ ഫോർ ദ സിക്ക് ആൻഡ് ദ സിക്ക് പീപ്പിൾ ആർ ഹീൽഡ്. വി പ്രേ ഫോർ ദ പീപ്പിൾ ഹു ആർ പൊസസ്ഡ് ബൈ ഡിമൺ ആൻഡ് ദ ഡിമൺസ് ആർ കാസ്റ്റ് ഔട്ട് ആൻഡ് ദാറ്റ് ഹാപ്പൻസ്. ഞങ്ങൾക്ക് ഒന്നും പബ്ലിഷ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഇത്ര ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ബിക്കോസ് യുനോ ഇതൊന്നും നമ്മളുടെ കാര്യങ്ങളൊന്നും അല്ല. എന്തിനു വേണ്ടിയാണ് എനിക്ക് കൃപാവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്? പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. ഇഫ് ഐ നോ ദാറ്റ് ഗോഡ് ഹാസ് ഫിൽഡ് മീ വിത്ത് ഹിസ് ഗിഫ്റ്റ് ഓർ ദ ഗിഫ്റ്റ് കരിസ്മാറ്റിക് ഗിഫ്റ്റ്, ഐ നോ ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. അത് അവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല എനിക്ക് വേണ്ടിയല്ല. ഇവൻ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെന്ന് വെച്ച് എനിക്ക് കുറച്ച് കൃപാവരങ്ങൾ തരുമെന്നല്ല കർത്താവ്. വേറെ മാർഗമൊന്നുമില്ല, ഇവന് വേറെ വിദ്യാഭ്യാസമൊന്നും ഇല്ല. എന്നാ പിന്നെ ഇവൻ ഇങ്ങനെ വല്ല വരവ് കൊടുക്കുകയാണെങ്കിൽ പാവം എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വെച്ച് തരുന്നതല്ല കൃപാവരം. കൃപാവരം എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? പൊതുപ്രയോജനത്തിന് വേണ്ടി, സ്വന്തം പ്രയോജനത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം എന്ത് കൊടുക്കുന്നത്? കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിന് രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുത്തിന് പ്രവചനം, മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തിന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ശരീരം ഒന്നും അതിനവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കുന്നത് പോലെ, പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. ഒരു വരവും വലുതല്ല, ഒരു വരവും ചെറുതല്ല, ഒന്നും വലുതോ ഒന്നും ചെറുതോ അല്ല. അല്ലെങ്കിൽ തന്നെ അതുള്ള വ്യക്തി അതിന്റെ പേരിൽ ആദരിക്കപ്പെടേണ്ട കാര്യമില്ലെന്നത്. കൃപാവരങ്ങളുടെ പേരിൽ ആരും ആദരിക്കപ്പെടേണ്ട കാര്യമില്ല. ആദരിക്കപ്പെടേണ്ടത് അവൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച്. ഈ ആത്മവരങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആൾക്കാർ ഒത്തിരി കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടും കൂടുതലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് നൗ വി സീ ദി ആത്മാവിന്റെ ഫലം. ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ, ജഡത്തിന്റെ പ്രവൃത്തികളാണ് മുകളിൽ കാണുന്നത്, അതിന്റെ വിപരീതമായിട്ട് എന്ത് പറയുന്നു? ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഫലം ഒരു ക്ലസ്റ്റർ ആണ്, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനാൽ നിറഞ്ഞവൻ പുറപ്പെടുവിക്കുന്ന ഇതെല്ലാം ഉണ്ടെന്നാ. വരങ്ങൾ പലരും പലതാണ്, നമ്മൾ പറഞ്ഞല്ലോ. വരങ്ങളുടെ പ്രത്യേകത ഉണ്ടോ എന്നാണ്? ഒരുത്തൻ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല, എല്ലാവരും പ്രവചിക്കുന്നില്ല, എല്ലാവരും എല്ലാവരും ഇല്ല. ചിലർക്ക് ചിലരുടെ ആത്മ, ചിലരെ പ്രവചിക്കുന്നു, ചിലർ വ്യാഖ്യാനിക്കുന്നു, ചിലര് രോഗശാന്തി, ചിലർക്ക് ഭൂതശാന്തി. പക്ഷേ ആത്മാവിന്റെ ഫലം ചിലർക്ക് സ്നേഹം, ചിലർക്ക് ദീർഘക്ഷമ എന്നല്ല. ഈ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ്? ആത്മാവിന്റെ ഫലത്തിനകത്ത് ചിലർക്ക് ചിലർക്ക് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ആത്മാവിന്റെ വരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല, പലർക്ക് ഒരാൾക്കുണ്ട്, ഒരാൾക്കില്ല, അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പ്രത്യേക കൃപാവരങ്ങൾ പ്രാപിച്ചവനാണോ ഇല്ല എന്നുള്ള വിഷയമല്ല. എന്റെ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്നവരായ ആളുകളുടെ ഇടയിൽ അത് ആവശ്യമില്ല, എനിക്ക് കർത്താവ് എനിക്ക് തരത്തില്ല, അതൊരു വിഷയമല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് ഒന്നും തന്നോളും. അത് എന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് വരമല്ല, എന്താണ്? പ്രതിഫലമാണ്. അല്ലെ, പ്രതിഫലമല്ല അങ്ങ് സ്വർഗത്തിൽ ചെന്നിട്ടുള്ളൂ. ഇവിടെ വെച്ച് നമുക്ക് ആർക്കും ദൈവം പ്രതിഫലം തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അല്ല നമുക്ക് എന്താ തരുന്നത്? വര, ഗിഫ്റ്റാ തരുന്നത്, അല്ലെങ്കിൽ കൃപയാ തരുന്നത്. ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു ആസനമാണ് ഭൂമി വെച്ചിരിക്കുന്നത്, കൃപാസനം. ബാക്കിയുള്ളതെല്ലാം പ്രതിഫലം തരുന്നൊക്കെ അങ്ങ് മുകളിലാണ്. ഇവിടെ നമ്മൾ ചെന്ന് പറയാനുള്ളത് എന്താ അറിയാം? മേഴ്സി സീറ്റിലേക്കാണ് നമ്മൾ കടന്നിരുന്നത്, അല്ലാതെ പ്രതിഫലം തരുന്ന സിംഹാസനത്തിലേക്കല്ല നമ്മൾ കടന്നിരുന്നത്. ഇവിടെ എവിടെ ഇരുന്നത്? കൃപാസനത്തിലേക്കാണ്. മേഴ്സി സീറ്റ്, കരുണയുടെ, കർത്താവ് എന്നോട് കരുണ തോന്നണം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ നമുക്കിവിടെ അവകാശമില്ല. ഞാൻ ഇത്ര നാളുകളായിട്ട് ഇതിനെ സേവിക്കുന്നു, എനിക്ക് വരവും തന്നാൽ എന്നാന്ന് ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാര്യം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതെല്ലാം കൃപയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. സി, ആത്മാവിന്റെ ഫലമോ? മൈ ഡിയർ ഫ്രണ്ട്സ്, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാസേജ് വെരി ഓണസ്റ്റ്ലി. ഓരോ ഭാഗവും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാര്യം ഇത് ഇവിടെ വെച്ച് എല്ലാം കൂടെ കേട്ടിട്ട് പോകാനുള്ളതല്ല. യു ഹാവ് ടു ജസ്റ്റ് യു നോ ഗോ ത്രൂ ദീസ് തിങ്സ്, യു നോ സ്റ്റാർട്ട് റീഡിംഗ് യുവർ ബൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആസ്ക് ദ ഹോളി സ്പിരിറ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ അത് മനസ്സിലാക്കാനായിട്ട് ഏൽപ്പിച്ച് കൊടുത്തേ പറ്റൂ. ആത്മാവിന്റെ ഫലമോ അതൊരു ക്ലസ്റ്ററാണ്. അതിനകത്ത് ഒന്ന് ഒരാൾക്ക് മറ്റൊന്ന് മറ്റൊരാൾക്കൊന്നില്ല. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായ പ്രമാണമില്ല. ഇത്രയും ഫലങ്ങൾ എന്താണ് നമുക്കുണ്ടായേ പറ്റൂ. ഇതെല്ലാം നമുക്കുണ്ടായേ പറ്റൂ. അല്ലാതെ ഇതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആത്മാവിന്റെ ആളുകളാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. നമ്മൾ ജഡത്തിന്റെ ആളുകളായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ ആരുടെ ആളുകളാണ്? ആരുടെ ആളാണ്? ആത്മാവിന്റെ ആളാണ്. വി ഹാവ് ഡിവോഴ്സ്ഡ് അവർ ഓൾഡ് ഹസ്ബൻഡ്, ദാറ്റ് ഇസ് ദ വേൾഡ്, ആൻഡ് വി ഹാവ് മാരിഡ് ടു ജീസസ്, ദാറ്റ് ഇസ് അവർ ന്യൂ ഹസ്ബൻഡ്, ഓർ വി ഹാവ് മാരിഡ് ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് അവർ ന്യൂ ഹസ്ബൻഡ് ആൻഡ് വി ഷുഡ് യീൽഡ് ടു ദ ഹോളി സ്പിരിറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് ഈസ് ദ സിമിലി, ദാറ്റ് ഈസ് അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല രൂപം എന്ന് പറയും. എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ട് അവരെന്റെ കൽപ്പനകളെ അനുസരിച്ചില്ല. പക്ഷെ പുതിയ ഭർത്താവായിട്ട് ആര് വന്നിരിക്കുകയാണ്? ന്യായപ്രമാണമല്ല വന്നിരിക്കുന്നത്, ആത്മാവ് വന്നിരിക്കുകയാണ്. ആത്മാവ് നമ്മുടെ പുതിയ ഭർത്താവായിട്ട് വന്നിരിക്കുക. ഒരിക്കലും പഴയ ഭർത്താവിനോട് ഇനി നമ്മൾ ആഭിമുഖ്യം കാണിക്കരുത്. യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്, അല്ലയോ വ്യഭിചാരിണിയായുള്ളവരെ എന്ന് പറഞ്ഞത് പറയുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ വ്യഭിചാരം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, അതിന് വേറെ വാക്യങ്ങളുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് അറിയാമോ? വെൻ യു ലവ് ദ വേൾഡ് യു ബിക്കം അൻ അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചർ ബിക്കോസ് ഗോഡ് ഈസ് യുവർ ഹസ്ബൻഡ് ആൻഡ് യു ആർ ഫ്ലേർട്ടിംഗ് വിത്ത് ദ വേൾഡ്. And you know what happens? You are unfaithful to God. And you are an adulterous person. നിങ്ങളുടെ ഭർത്താവ് ദൈവമായിരിക്കെ നിങ്ങൾ ലോകത്തെ ഫ്ലേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണ്. അതുകൊണ്ട് ആ വ്യഭിചാരിണിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ആ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഇറ്റ് സേസ് അബൌട്ട് അഡൽട്രി എന്ന് പറയാം. ഓഫ് കോഴ്സ് അഡൽട്രി ഈസ് വൺ ഓഫ് ദ സിൻസ്. പക്ഷെ അവിടെ പറയുന്നതെന്നറിയാമോ? നമ്മൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പ്. ഹസ്ബൻഡ്, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി ഷുഡ് ഓൾവേസ് yield to the Holy Spirit. അങ്ങനെ ആകുമ്പോൾ ആ ഭർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോൾ, ആത്മാവിനോട് ചേർന്ന് വസിക്കുമ്പോൾ വാട്ട് ഹാപ്പൻ? നമ്മളുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുകയാണ്. ഫലങ്ങൾ നമ്മൾ ദൈവം ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ് ഫലങ്ങൾ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. കൊമ്പിലൊരു ഫലം ഉണ്ടാകുമ്പോൾ ആരും പറയത്തില്ല മുന്തിരിയുടെ കൊമ്പ് കായ്ച്ചു. എല്ലാവരും പറയുന്നത് എന്താണ്? മുന്തിരി കായ്ച്ചു. എന്നതുപോലെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ എന്താണ്? നമ്മളല്ല ഫലം കായ്ക്കുന്ന, ആരാണ്? ആത്മാവിന്റെ ഫലം നമ്മളുടെ സ്വാഭാവികമായി പുറത്തു വരിക. സ്വാഭാവികമായി സ്നേഹം, സന്തോഷം, സമാധാനം അല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് ലവ്. എനിവേ, ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് ലവ്. എല്ലാം തുടങ്ങുന്നത് എവിടുന്നാണ്? സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ച് പല സമയത്തും നമ്മളെ ഇവിടെ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഈ പറയുന്നതൊന്നും മാനുഷികമായി ഇതിനൊരു മാനുഷികമായ ഫലമുണ്ട്. സ്നേഹം, മാനുഷിക സ്നേഹം വേറെ, ആത്മാവിന്റെ ഫലമായ സ്നേഹം വേറെ. നമുക്കെല്ലാം നമ്മുടെ എന്താണെന്ന് അറിയാം, മാനുഷിക സ്നേഹത്തെ നമ്മൾ ആത്മാവിന്റെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവസ്നേഹമുള്ളവരാണെന്ന. ഞാൻ ഒരു ഉദാഹരണം ഇവിടെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു റോട്ടറി ക്ലബിലെ സ്നേഹവും നമ്മുടെ സ്നേഹവും ഒരുപോലെയാണ്. ഇവിടെ പറഞ്ഞ കാര്യമാണ് അല്ലെ, റോട്ടറി ക്ലബിലെ സ്നേഹവും. കാര്യം നമ്മൾ എന്താണ്, നമ്മളുടെ അതേ സ്റ്റാറ്റസിലുള്ള ആളുകളെ എല്ലാം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഇടയ്ക്ക് വിളിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ 10-ഓ 5-ഓ അയ്യായിരമോ ദൃഢം വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാനും നമുക്ക് മടിയൊന്നുമില്ല. നമ്മുടെ പിള്ളേർ അങ്ങോട്ട് പോകാനും അവിടുത്തെ പിള്ളേർ ഇങ്ങോട്ട് വരാനും നമുക്ക് പ്രയാസമില്ല. എവറിത്തിങ് ഈസ് വി ആർ ഹാപ്പി വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പക്ഷേ ഇതെല്ലാം റോട്ടറി ക്ലബിലുള്ളതാണ് അല്ലേ. എന്നാൽ ക്രിസ്തീയ സ്നേഹം എന്ന് പറഞ്ഞതല്ല. ക്രിസ്തീയ സ്നേഹം ലവിങ് ദി അൺലവബിൾ എന്നുള്ളതാണ്. സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കുന്നതാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ നമ്മൾ നോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും. ഐ ഹാവ് ഹേർഡ് എ സ്റ്റോറി ലൈക്ക് ദിസ്. ഒരിക്കൽ യുനോ മെനി സ്റ്റോറീസ് ഐ വോണ്ട് ടു ഡിസ്ക്രൈബ് ഓ യുനോ ഇറ്റ് ഇസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി നമ്മൾ പഠിച്ചാൽ നല്ലതാണ്. ഡേവിഡ് വിൽക്കേഴ്സൺ, യുനോ ഡേവിഡ് വിൽക്കേഴ്സൺ, ഡേവിഡ് വിൽക്കേഴ്സൺ യുനോ ഹി വാസ് വർക്കിംഗ് എമംഗ് ദി ഗാങ്സ് ഇൻ മൻഹാട്ടൻ സ്ട്രീറ്റ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ജസ്റ്റ് ട്രൈ ടു ഹിയർ സം ഓഫ് ഹിസ് മെസ്സേജസ്. എന്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച ഒത്തിരി മെസ്സേജസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്, ഇന്റർനെറ്റിൽ ഇറ്റ്സ് അവൈലബിൾ. ദ ടവേഴ്സ് ആർ ഫോളൻ, വി മിസ് ദ മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അദ്ദേഹം കേട്ടത് ഞാൻ ഇപ്പോഴും, ഐ തിങ്ക് ഐ ഹാവ് ഈവൻ ഞാൻ കോപ്പി ചെയ്തിട്ട് ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ഹേർട്ട് ടു മെനി പീപ്പിൾ. പല ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നുണ്ടായി. അദ്ദേഹം ഗാങ്ങിനിടയ്ക്ക് പ്രവർത്തിക്കാൻ നമ്മൾ നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഒരു മയ്യന്റെ അടുത്ത് അദ്ദേഹം വർക്ക് അദ്ദേഹത്തെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഗാങ് ലീഡർ, 200 പേരുള്ള മാവു മാവു ഗ്രൂപ്പിന്റെ ലീഡറാണ്. അവനെ നിക്കി ക്രൂസിനെ സുവിശേഷം അറിയിക്കാനാണ് ആദ്യം ചെന്നു. ആദ്യത്തെ സമയം നിക്കി ക്രൂസിന്റെ അടുത്ത് പറഞ്ഞു, ഹായ് നിക്കി, ഗോഡ് ലവ്സ് യു. കൈ ഇങ്ങനെ കൊടുത്തു, കൈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കയ്യെ നോക്കിയിട്ട് കയ്യെ തുപ്പി. ദാറ്റ് ഇസ് വാട്ട് ഹി ഡിഡ്. ആൻഡ് രണ്ടാമത് പിന്നെ ഒരു പ്രാവശ്യം കണ്ടു, ആ സമയത്ത് ഇവന്റെ മുഖത്ത് തുപ്പി. ബട്ട് ഇന്നോ ഡെവിൾ കേസം പറഞ്ഞു, ബട്ട് ഐ ഷുഡ് സേ നിക്കി ഗോഡ് ലവ്സ് യു, ജീസസ് ലവ്സ് യു, ഐ ലവ് യു. ഏറ്റവും ഒടുവിൽ പലപ്രാവശ്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അവനൊരു സ്വിച്ച് ബ്ലേഡ് ചെയ്യണോ, ഈ ഞെക്കിയാൽ കത്തിച്ചാടി വരുന്ന ഇത് സ്വിച്ച് ബ്ലേഡ്, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. അവൻ ആ ഒരു ഒരു സ്വിച്ച് ബ്ലേഡ് ഉണ്ടെങ്കിൽ അവന് എത്ര പേർ അവൻ്റെ എതിരെ വന്നാലും അവന് നിൽക്കാൻ കഴിയുന്ന അത്ര കഴിവുള്ള ഒരു ഗുണ്ടായാണ്. അത് നേരെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രീച്ചർ, അവൻ എന്താണ് പറയുന്നത്, ജീസസ് ലവ്സ് യു, ജീസസ്. ഇവൻ അങ്ങനെ പാടെ വിഷമിച്ചു, പറഞ്ഞു, പ്രീച്ചർ, ഐ ഗോണ കില്ല് യു ആൻഡ് കട്ട് ഇൻ ടു 1000 പീസസ്. ഉടനെ ഡെവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞാണെന്നറിയാമോ, എനിക്ക് ഐ നോ യു ക്യാൻ ഡു ദാറ്റ്. അവനത് ചെയ്യാൻ മടിയുള്ളവനുമല്ല, എനിക്ക് ചെയ്യാൻ കഴിയും. ബട്ട് ഈവൻ ഇഫ് യു കട്ട് മീ ഇൻ ടു 1000 പീസസ്, ഈച്ച് പീസ് വിൽ സ്റ്റിൽ ലവ് യു ബിക്കോസ് ജീസസ് ലവ്സ് യു. നീ എന്നെ 1000 കഷണങ്ങളായിട്ട് വെട്ടി നുറുക്കിയാൽ ഓരോ കഷണവും പിന്നെയും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, കാരണം യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ലവ് ദാറ്റ് ഇസ് പ്രോംപ്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാ യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ കൽക്കട്ടയുടെ തെരുവുകളിൽ ആളുകൾ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന മദർ തെരേസ ഒരു ദിവസം ബിസ്ക്കറ്റ് പീസസ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഒരു ബേക്കറിയിൽ ചെന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഈ ബ്രോക്കൺ പീസസ് ഉണ്ടല്ലോ, അത് എനിക്ക് താ, ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഉടനെ കൈ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ആ ഒരു ഫാക്ടറിയുടെ ഉടമസ്ഥൻ അവരുടെ കയ്യിലിങ്ങനെ തുപ്പി, മദർ തെരേസയുടെ കയ്യിലിങ്ങനെ തുപ്പി. തുപ്പി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഐ ടേക്ക് ദിസ്, പ്ലീസ് ഗിവ് മീ സംതിങ് ഫോർ മൈ ചിൽഡ്രൻ. ഫാദർ നാമിയൻ, കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാദർ നാമിയൻ എല്ലാ ദിവസവും രാവിലെ ചാപ്ലൈൻ സർവീസിന് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു, കുഷ്ഠരോഗികളായ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യത്തിന് ഒരു ഇച്ചിരി വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞ ആളുകൾ ചിന്തിച്ച്, എന്തോ ഇന്നു കൊണ്ട് കർത്താവ് സ്നേഹിക്കുന്നില്ലേ. അദ്ദേഹം പറഞ്ഞു, നോ, കുഷ്ഠരോഗികളായ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നതാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയട്ടെ, കുഷ്ഠരോഗികളായ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു. കുഷ്ഠരോഗികളോട് കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് അദ്ദേഹവും കുഷ്ഠരോഗം പിടിപെട്ടവനായിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ്. അതാണ് ലവ്, അതാണ് സ്നേഹം, അതാണ് സ്നേഹം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ വെച്ചിരുന്ന സമയത്ത് കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ചർച്ച് വർഷിപ്പ് സർവീസ് ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അവർ കൈ കൂപ്പിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, നമ്മുടെ അടുത്ത് വരുന്നത്, ബിക്കോസ് നോബഡി വോണ്ട് ടു ടച്ച് ദം. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ഇഫ് ജീസസ് വാസ് ഹിയർ വാട്ട് ഹി വുഡ് ഡു. അവർ കൈ കൂപ്പിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഐ ജസ്റ്റ് വാണ്ട് ഞാൻ ഐ എം ക്വൈറ്റ് ഷുവർ വിത്ത് നോട്ട് ഓൾ മൈ ഹാർട്ട് ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഹഗ് ദം. ഐ ജസ്റ്റ് ഷൂക്ക് ദെയർ ഹാൻഡ് ആൻഡ് ഹഗ് ദം ആൻഡ് സേ, ഹൗ ആർ യു, ഐ ലവ് യു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പിന്നെ പ്രസംഗിക്കേണ്ട കാര്യം പോലും ഇല്ല വാസ്തവത്തിൽ. അല്ലാതെ ഞാൻ അവിടെ ചെന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ഇഫ് ഐ ഫെയിൽ ടു ടച്ച് ഈവൻ ദ ഹാൻഡ്സ് ഓഫ് ദോസ് പീപ്പിൾ, ദേ നീഡ് അക്സെപ്റ്റൻസ്, നതിങ് എൽസ്. അവർക്ക് പ്രസംഗമൊന്നുമല്ല. സോ വാട്ട് ഐ സെഡ്, ലവ്, ആത്മാവിന്റെ ഫലമായ സ്നേഹവുമുണ്ട്, മാനുഷിക സ്നേഹവുമുണ്ട്. മാനുഷിക സ്നേഹത്തിലുള്ള സ്നേഹമല്ല ആത്മാവിന്റെ ഫലം. സാധാരണ സന്തോഷമുണ്ട്, ആത്മാവിന്റെ ഫലമായ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിലുള്ള അതുപോലെ എവറിഥിങ്, ഓരോന്നും നോർമലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആത്മാവിന്റെ ഫലമായിട്ടുള്ളതുണ്ട്. അത് തിരിച്ചറിഞ്ഞേ പറ്റും ആത്മാവിന്റെ ഫലമായ സ്നേഹം എന്താണെന്ന. 113 കാണിക്കുന്നത് അതിന്റെ 12 അധ്യായം 31 വാക്യത്തിൽ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു ശ്രേഷ്ഠപരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ് എന്ത് പഠിപ്പിക്കുന്നത്? സ്നേഹം പഠിപ്പിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ഓൾസോ ലവ്. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ഇല്ലേ? ആത്മാവിന്റെ ഫലം പറയുമ്പോൾ എന്താണ്? ആത്മാവിന്റെ ഫലമോ സ്നേഹം. വരങ്ങളുടെ കാര്യം പറഞ്ഞ് ഏറ്റവും കൂടി പറയണം, ഇതിനേക്കാൾ വലിയ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഇസ് ലവ്. സ്നേഹം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ക്രിസ്ത്യാനിറ്റി. ഇഫ് യു ക്യാൻ ഈക്വലൈസ് ക്രിസ്ത്യാനിറ്റി വിത്ത് വൺ വേർഡ്, ഓർ യു നോ ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലെയിൻ ക്രിസ്ത്യാനിറ്റി ഇൻ വൺ വേർഡ്, ഇറ്റ് ഇസ് ലവ്. നത്തിങ് മോർ ദാൻ ദാറ്റ്, നത്തിങ് ലെസ് ദാൻ ദാറ്റ്, നത്തിങ് എൽസ് ദാൻ ദാറ്റ്, ഇറ്റ് ഇസ് ലവ്. സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ഈ 13-ാം അധ്യായം ഒന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് നോക്കണം നമുക്ക് ആ യഥാർത്ഥത്തിൽ നമ്മൾ ആ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ, 14-ാം അധ്യായത്തിൽ വീണ്ടും വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഐ എം നോട്ട് ടേക്കിംഗ് ദോസ് പേജസ്. ഇനി 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിനെ ജസ്റ്റ് റീഡ് ഇറ്റ്. 1 തെസ്സലോനിക്കർ എപ്പോഴും സന്തോഷിപ്പീൻ, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനെ കുറിച്ചും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം, ആത്മാവിനെ കെടുക്കരുത്. ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. ദ സ്പിരിറ്റ് വിൽ ഏർജ് യു ടു ലവ് ഈച്ച് അതർ. ദ സ്പിരിറ്റ് വിൽ ഏർജ് യു ടു ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും, സന്തോഷിക്കാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും നന്ദി കരയറ്റാനും എല്ലാം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഏർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ നമ്മളെ പ്രേരണ നൽകുന്നു. പ്രേരണ നൽകുമ്പോൾ ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നമ്മിൽ നൽകുന്ന പ്രേരണകളെ നമ്മൾ ചെയ്യാൻ പാടില്ല, കെടുത്തിക്കളയാൻ പാടില്ല. ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന പ്രേരണകളെ നമ്മൾ കെടുത്തിക്കളയാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉള്ള പ്രശ്നം അറിയാമോ, ദ സ്പിരിറ്റ് ഏർജസ് എവറിഥിങ്. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ആത്മാവ് നമുക്ക് നൽകുന്ന പ്രേരണകളുണ്ട്. ആത്മാവ് ഒരാളോട് സുവിശേഷം പറയാൻ നമുക്കൊരു പ്രേരണ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡു നോട്ട് ക്വെൻച്ച്, അതിനെ കെടുത്തിക്കളയാനായിട്ട് പാടില്ല. ആത്മാവ് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കെടുത്തിക്കളയാൻ പാടില്ല. ആത്മാവ് ആരോടെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണ നൽകിയാൽ, ആത്മാവ് ആരോടെങ്കിലും ക്ഷമ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? കെടുത്തിക്കളയാനായിട്ട് പാടില്ല. ഇനി ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. എഫേഷ്യൻസ് ചാപ്റ്റർ 4:29-32. നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഞാൻ നാളെ അതിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാൻ സമയമെടുക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാലും അവിടെ പറയുന്ന ഓരോരോ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാ പരിശുദ്ധനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം നിങ്ങളോട് ക്രിസ്തു ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പീൻ. അതിന് പ്രയാസം ഉണ്ടാകുമ്പോൾ, അതിന് തടസ്സം ഉണ്ടാകുമ്പോൾ, യു നോ വാട്ട് ഹാപ്പൻ? യു ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. ഇഫ് യു ഫെയിൽ ടു ഫോർഗീവ് അതേഴ്സ്, നിങ്ങൾ എങ്ങനെയെങ്കിലുമുള്ള കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, കോപം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇഫ് യു ആർ ആംഗ്രി, യു ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് പലപ്പോഴും അത് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ബട്ട് ദ ബൈബിൾ സേസ് കോപവും കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇഫ് യു ആർ ആംഗ്രി, യു ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. മെനി ടൈംസ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ്, പക്ഷെ ദാറ്റ് ഇസ് വാട്ട് ദ ബൈബിൾ സേസ്. വേദസം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ആരോടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ കയ്പുണ്ടെന്ന് നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാണ്? ദുഃഖിപ്പിക്കുകയാണ്. അതിനെ ഞാൻ മേബി ഐ ക്യാൻ എക്സ്പ്ലെയിൻ ടു മാറും. പക്ഷെ അവിടെ പറഞ്ഞൊരു കാര്യം ഒന്നും അറിയാമോ, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഒരാളോട് കയ്പുണ്ടാകുമ്പോൾ നമ്മൾ നാളെ എന്ത് കാരണത്താൽ അവനോട് പ്രയാസമുണ്ടാകും? ഇപ്പൊ ഞാൻ ഒരിക്കലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ കാര്യം പറഞ്ഞു, അവൻ എന്നെ മനുഷ്യനാ എന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞ പെട്ടെന്ന് ദൈവാത്മാവ് ചോദിക്കും, നീ എന്നാ മണിക്കുന്നത്? ഈ പറയുന്നു നീ എന്നാ മണിക്കുന്നത്? കുറെ ഒരു മെനി ഇയേഴ്സ് ബാക്ക് ദാറ്റ് വാസ് എ ഷോക്ക് ടു മീ, ദാറ്റ് വാസ് എ ഷോക്ക് ടു മീ. കർത്താവ് പറഞ്ഞാൽ ഞാൻ നിന്നോട് ക്ഷമിച്ചോണ്ടല്ലേ നീ ഇങ്ങനെ നിൽക്കുന്നത്? ആൻഡ് വൈ കാൻ്റ് യു ജസ്റ്റ് ഫോർഗിവ് ഹിം? അതാ, വെൻ ഐ ആം നോട്ട് റെഡി ടു ഹിയർ ദ വോയിസ് ഓഫ് ദി ഇന്നർ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിത്ഇൻ മീ, ഐ ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഇനി പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. ഈ ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. പരിശുദ്ധാത്മാവ് മറുത്തു നിൽക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 52-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 52. നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. സ്റ്റെഫാനോസിന്റെ പ്രസംഗമാണ് ഇവിടെ. സ്റ്റെഫാനോസ് ജനങ്ങൾ പറയാണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് യു? നീ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അത് എന്ത് കാരണത്താലാണ് ഇത് പറയാൻ? ഇവിടുത്തെ പശ്ചാത്തലം നമ്മൾ വായിച്ചു നോക്കിയാൽ, ഇറ്റ് ഇസ് എ ലോങ് സെർമൺ. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ദ സെർമൺ ഓഫ് ദ ഫസ്റ്റ് മാത്യു, 1-ാമത്തെ രക്തസാക്ഷിയുടെ പ്രസംഗമാണ്. അതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു 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 ഭാഗമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. യു ഓൾവേസ് റെസിസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. റെസിസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്, മറുത്തു നിൽക്കുന്നു. ഇത് പറയാൻ കാര്യം, നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് യഹൂദന്മാരുടെ മാത്രം കാര്യമല്ല. ഇവിടെ ഇസ്രായേലിന്റെ ചരിത്രം മൊത്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ഈ ജസ്റ്റ് ഗോ ത്രൂ ദ പാസേജ് ലേറ്റർ, ഏറ്റവും ഒടുവിൽ പറയുന്നതെന്നറിയാമോ? 33-ാം വാക്യത്തിൽ, സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ ഭൂമിയിലും ഭൂമിയിലെ സഭയിലും ഇരുന്നവനും നമ്മുടെ നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവൻ അവൻ തന്നെ. മോശയെക്കുറിച്ച് പറയുന്നത് സീനായി മലയിൽ വെച്ച് അവൻ ദൈവത്തെ കണ്ടു. എന്നിട്ട്, എന്നാൽ അവർ അത് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞിരിക്കുന്നു. 44-ാം വാക്യത്തിന്റെ അവസാനം, അല്ലെ, 44-ാം വാക്യത്തിൽ, നീ കണ്ട മാതിരി ഒത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അള്ളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. ദേർ വാസ് എ ടെന്റ്. എന്നാൽ അതിന്റെ താഴെ പറയുന്നത്, പിതാക്കന്മാർ അത് നമ്മുടെ പിതാക്കന്മാർ ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശ സ്ഥാനത്തേക്ക് യോശുവയുമായി കൊണ്ടുവന്നു. എന്തുകൊണ്ടുവന്നു? സാക്ഷ്യകൂടാരം, ടെന്റ്. എന്നിട്ട് അടുത്ത ഭാഗം എന്താണ് കാണുന്നത് അറിയാമോ? അത് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. ദാവീദിന്റെ കാലം വരെ എന്തുണ്ടായിരുന്നു? ടെന്റ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എന്താ കാണുന്നത്? അതിനുശേഷം അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കേണ്ടതിന് അനുവാദം അപേക്ഷിച്ചു. നമ്മുടെ 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ ഈ ഭാഗം ശരിക്കും കാണുന്നുണ്ട്. ദാവീദ് ദൈവത്തോട് പറയാണ്, ഞാന് 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തോട് പറയുമ്പോഴത്തേക്ക് ദാവീദ് എന്താ പറയുന്നത്? ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കുന്ന കാലം ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തർശീസ് തിരശീലയ്ക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, ദാവീദ് പറയാണ്, ഐ എം ലിറ്റിൽ സാഡ് ബിക്കോസ് യു നോ ഐ ലിവ് ഇൻ എ പാലസ്. ദൈവത്തിന് ഇരിക്കാനൊരു സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ദൈവത്തിനൊരു ആലയം പണിയാനായിട്ട് ആഗ്രഹിച്ചു. നാഥാൻ പറഞ്ഞു, അത് ശരിയാ, കാര്യം ഇപ്പോഴും എന്താണ്, ഒരു പഴയ ഒരു ടെന്റ് അല്ലാതെ വേറെ ഒന്നും ദൈവത്തിന് ഇരിക്കാൻ ഇല്ല. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നീ എന്തോ പറയുന്നത്, ഞാൻ അവനോട് പറയാനായിട്ട് നാഥാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പറയിക്കുന്ന 6-ാമത്തെ വാക്യത്തിൽ, എല്ലാ ഇസ്രായേലിനും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഇസ്രായേലിലെ ന്യായാധിപതിമാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ടൊരു ആലയം പണിയാതിരിക്കുന്ന എന്ത് എന്ന ഒരു വാക്കെങ്കിലും ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് ചോദിച്ചു, നീ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? നീ എന്താ പറഞ്ഞത്? എനിക്കൊരു ആലയം പണിയുമെന്നോ? അതാണ് നിന്റെ പ്രശ്നം. പക്ഷെ നീ പണിയത്തില്ല, നിന്റെ മകൻ പണിയും. അത് ദൈവം ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഒടുവിൽ ചോദിക്കുന്നതെന്നറിയാമോ? 10-ാം വാക്യത്തിൽ, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും, യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതിനുമുമ്പ് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്നാടാ ഇത്ര ആളായെന്നാ ചോദിക്കുന്നത്? ഞാൻ നിന്നെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് വനത്തിൽ വെച്ചാണ് അല്ലേ അവിടെ പറയുന്ന ഒരു കാര്യം, അവിടെ 7-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നീ എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങൾ യഹോവ ഇപ്രകാരമുള്ള ചെയ്യുന്നത്, എന്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. ദൈവം വളരെ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇവനെ എന്തോ ആണ് ഇവനെ ഇവനെ കളിയാക്കിയാണ് പറയുന്നത്. എന്താ നീ പറഞ്ഞത്? എനിക്ക് ദേവദാരു കൊണ്ട് നീ ഒരു ആലയം പണിയുന്നു, നിനക്ക് ഒരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നീ എന്നാണ് ഇത്ര ആളായത്? നിന്നെ ഞാൻ എവിടുന്ന് എടുത്തെന്നറിയാമോ? പുൽപ്പുറങ്ങളിൽ നീ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ അവിടുന്ന് ഞാൻ എടുത്തോണ്ട് വന്ന, ഇപ്പം അവൻ എനിക്ക് ആലയം പണിയാൻ നോക്കുന്നു ഇല്ലേ? ഇതാണ് ഇതിനകത്തെ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചാലുള്ള അർത്ഥം. നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ നമ്മൾ, ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളമൊക്കെ ഉണ്ടല്ലോ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്റെ ഹൃദയത്തിൽ കർത്താവ് വലിയൊരു ആഗ്രഹം അങ്ങ് തന്നു, ഞാനൊരു 1000 ദിറം ഞാനങ്ങ് കൊടുത്തു, അങ്ങനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഏതാണ്ട് അങ്ങ് ചെയ്യാൻ അങ്ങ് തോന്നി. ദൈവം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം നീ ആലോചിച്ച് നോക്ക്. നീ ദൈവത്തിന്റെ വേലയെ സഹായിക്കാൻ നീ ചെയ്യുന്ന ചെയ്തു. ദൈവം ദൈവം എടുക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിന് അർപ്പിക്കാനേ നിനക്ക് അവകാശമുള്ളൂ, അല്ലാതെ നീ ദൈവത്തിന് കൊടുത്തു എന്ന് പറയാൻ നീ ആരാ? യു ആർ നോബഡി. ദാവീദ് പറഞ്ഞപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ എവിടുന്ന കൊണ്ടുവന്നു? നീ പുൽപ്പുറത്ത്, എനിക്കാണെങ്കിൽ ഒരു കൂടാരമെങ്കിലും ഉണ്ട്, നിനക്ക് അതുപോലും ഇല്ലാതെ കാട്ടിലാടിനെ മേയിച്ചു നടന്ന് നിന്നെ ഞാൻ പിടിച്ച് രാജാവാക്കി നിനക്കൊരു കൊട്ടാരം പണിയാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നപ്പോൾ നീ എന്താ പറയുന്നത്? എനിക്ക് ആലയം പണി വന്നു ഇല്ലേ? അവനങ്ങനെ പരവശമായി, ആ കുഴപ്പമില്ല മോനെ, നിന്റെ മോൻ പണി. മോൻ പണിതപ്പോൾ മോൻ പറഞ്ഞതെന്നറിയാമോ? മോൻ പറയുന്നത്, കർത്താവേ നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുക ഇല്ലല്ലോ, ഞാനിത് പണിതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ വിളിച്ചിട്ടാൻ വേണ്ടി ഒന്നുമല്ല, ഞങ്ങളുടെ ജനം ഒന്ന് കൂടി വരാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഇവിടുന്ന് സ്വർഗത്തിലായി, നീ സ്വർഗത്തിലായിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ സ്വർഗത്തിലോട്ട് നോക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പണിയുന്നത്. കാര്യം അവൻ അത്രയും വിവരം ഉണ്ടായി. ആ വിവരം ഉണ്ടായതിനു ശേഷമാണ് ദൈവം ആരെയും പണിയാൻ സമ്മതിച്ചത് അല്ലേ? അതായത് ദൈവം കൈപ്പണിയായ കൂടാരങ്ങളിൽ വസിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ വീണ്ടും വരിക 47-ാം വാക്യത്തിൽ, അതായത് ദാറ്റ് ഇസ് അപ്പോസ്തലൻ 47-ാം വാക്യത്തിൽ, ശലോമോൻ അവൻ ഒരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവുമാകുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എന്റെ വിശ്രമസ്ഥലം ഏത്? കർത്താവ് ചോദിക്കുകയാണ്, എന്റെ വിശ്രമസ്ഥലം ഏത് എന്ന് കർത്താവ് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഹെവൻ ഇസ് മൈ ത്രോൺ ആൻഡ് എർത്ത് മൈ ഫുട്സ്റ്റൂൾ, വാട്ട് ഹൗസ് വിൽ യു ബിൽഡ് ഫോർ മീ സേസ് ദ ലോർഡ്, ഓർ വാട്ട് ഇസ് ദ പ്ലേസ് ഓഫ് മൈ റെസ്റ്റ്. സ്വർഗവും ഭൂമിയും എന്റെ സ്വർഗം എനിക്ക് എന്താ, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവും ആക്കിയിരിക്കുന്ന എന്നെ നീ എവിടെ ഒതുക്കാൻ നോക്കുന്നു? ക്വസ്റ്റ്യൻ. ഞാൻ സ്വർഗത്തിൽ എന്റെ സിംഹാസനം ഇരിക്കുന്നു, എന്റെ കാല് എവിടെ ഇരിക്കുന്നത്? ഭൂമിയിൽ ഇരിക്കുന്നു. ഈവൻ വി ഡു നോട്ട് നോ വേർ ഹെവൻ ഇസ്. That, you know, even the galaxies, I told about the galaxies. Millions and millions of galaxies in upper the Von Paranyavore, Von Paranyavore. ഈ നമ്മൾ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ള ഗാലക്സീസ് ഒക്കെ ചിലപ്പോൾ ദൈവത്തിന്റെ കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിന്റെ ഒരു ഭാഗം വല്ലതുമായിരിക്കും. അവന്റെ പാലസും ബാക്ക്യാർഡും ഒക്കെ പിന്നെയും കിടക്കുമായിരിക്കും. വീട് നോട്ട് നോ, കാര്യം മനുഷ്യന് അത്രയും ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സ്ഥാനത്തിരുന്നാൽ കാല് ഭൂമിയിൽ കൊള്ളിക്കുന്നവന്റെ അടുത്ത് നമ്മൾ പറയാണ്, ദാവീദ് പറയാണ് എന്താണ്, നിനക്ക് ഞാനൊരു ആലയം പണി. കർത്താവ് ചോദിക്കുക, ഇനോ എന്റെ വിശ്രാമസ്ഥലം ഏതാണെന്ന്, വാട്ട് ഈസ് മൈ റെസ്റ്റിംഗ് പ്ലേസ്? ആൻഡ് ദാറ്റ് ഈസ് യു ഡേവിഡ്. ദാവീദ്, I am not thinking of staying in a home or a house made of cedar. I want to see that you are becoming my resting place. You are becoming my resting place. Ida Stephanos parayunnu. Stephanosinte prasangathinte sandesham idanu. God wants to rest in you. Devathinu ningalil vishramikkanam. Endru Stephanos parayana, indha pravachanam parayunnallo. Chaathyakkarum hrudayathinum chevikkum parichedanam illatha aayullore, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ദീസ് തിങ്സ്, പക്ഷേ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചാത്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, ദൈവം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരെ, ദൈവം പറയുന്നത് കേൾക്കാൻ ചെവി തുറക്കാത്തവരെ, ദൈവത്തിന് കയറിയിരിക്കാൻ ഹൃദയം തുറക്കാത്തവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്റ്റെഫാനോസ് പറയാണ്, വാട്ട് യു നോ വാട്ട് യു ആർ ഡൂയിങ്, ദൈവം റെസ്റ്റിംഗ് പ്ലേസ് നോക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്, പക്ഷേ ദൈവം വന്ന് താമസിക്കാൻ നിന്റെ ഹൃദയം ചോദിക്കുമ്പോൾ നീ അതിനോട് മറുത്തു നിൽക്കുന്നു. ദിസ് ഇസ് റെസിസ്റ്റിംഗ് ദ ഹോളി സ്പിരിറ്റ്. ആൻഡ് ദിസ് ഇസ് ദ സെയിം ടുഡേ, ഇന്നും ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിലും, ഞാൻ പറയട്ടെ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. ഗോഡ് വോണ്ട് ടു സീ, ഗോഡ് വോണ്ട് ടു റെസ്റ്റ് ഇൻ അവർ ഹാർട്ട്, ഇൻ അവർ മൈൻഡ്. പരിശുദ്ധാത്മാവ്, അതാണ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുക എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഇറ്റ് ഇസ് നോട്ട് എ ഹൗസ്. സെന്റ് ആൻഡ്രൂസ് ചർച്ച് അല്ല, സീൻ സെന്റർ അല്ല, സെന്റ് പീറ്റേഴ്സ് ബസലിക്ക അല്ല, നോട്ട് ദ ബിഗ് ബിഗ് ചർച്ച്. ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് ഹിസ് സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മിൽ റെസ്റ്റ് ചെയ്യാനാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മളോടൊക്കെ പറയാം, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, മോനെ മോളെ, ഐ നീഡ് എ റെസ്റ്റിംഗ് പ്ലേസ്, നോട്ട് എ പാലസ് മെയ്ഡ് ഓഫ് സിലാ, നോട്ട് എ ടെമ്പിൾ മെയ്ഡ് ഓഫ് സാൻഡൽ വുഡ്. ഐ വോണ്ട് സീ ദാറ്റ് ഐ ടേക്ക് റെസ്റ്റ് ഇൻ യുവർ ഹാർട്ട്. നമ്മൾ ശാഠ്യക്കാരാകരുത്, നമ്മൾ ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവരാകരുത്. ചെവിക്ക് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമുക്ക് വി ആർ നോട്ട് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് പറയുകയാണ്, ഐ വോണ്ട് റെസ്റ്റിംഗ് പ്ലേസ്, ഐ വോണ്ട് സിറ്റ്, ഐ വോണ്ട് ഡ്വെൽ ഇൻസൈഡ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ആൻഡ് സ്പിരിറ്റ്, ഐ വോണ്ട് ഡ്വെൽ ഇൻ യു. നിന്നിൽ എനിക്കൊന്ന് വസിക്കണം, നിന്നിൽ എനിക്ക് താമസിക്കണം, നിന്നിൽ എനിക്ക് റെസ്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളത് കേൾക്കുന്നില്ല. കാര്യം നമുക്ക് ചെവിക്ക് പരിച്ഛേദനയില്ല, നമ്മൾ കേൾക്കുന്നില്ല. കേട്ടാലും നമ്മൾ ചാഠ്യക്കാരാണ്. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടാലും നമ്മൾ പറയും മേ ബി ലേറ്റർ. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഓപ്പൺ യുവർ ഹാർട്ട് ഫോർ മീ, നീ ഹൃദയത്തെ എനിക്ക് വേണ്ടി തുറന്നു തരിക. എനിക്ക് വേണ്ടി നീ ഹൃദയത്തെ തുറന്നു തരുന്നുവെങ്കിൽ എനിക്ക് നിന്റെ ഹൃദയത്തിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. കർത്താവിനും ആഗ്രഹമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട്. ദാറ്റ് ഇസ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഈ രീതിയിൽ ആത്മാവിനെ നിറയുവാൻ എത്ര പേര് തയ്യാറാണ്? എത്ര പേര് കർത്താവിന് പറയും, കർത്താവേ നിന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു, ഞാൻ നിന്നോട് മറുത്തു നിന്ന് പോയി, ഞാൻ ചാഠ്യം കാണിച്ചു, എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ആത്മാവിനാൽ നിറയണം. ഞാൻ ഒരിക്കൽ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കർത്താവേ പരിശുദ്ധാത്മ സ്നാനം മാത്രമല്ല, ഇൻഫില്ലിംഗ് ഈസ് നീഡ് ഐ അണ്ടർസ്റ്റാൻഡ്. കർത്താവേ ഞാൻ പല സമയത്തും കർത്താവേ നിന്നാൽ നിറയപ്പെട്ടിട്ടില്ല, കാരണം എൻ്റെ ഹൃദയത്തിൽ ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ നിറച്ചു വെച്ചിട്ട് നിറയണേ നിറയണ നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കറിയാൻ പറ്റിയില്ല എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നിനക്ക് വസിക്കാനായിട്ട് ഇടവൊരുക്കാതെയാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എനിക്ക് എംപ്റ്റി ചെയ്യണം. കർത്താവ് എനിക്ക് എംപ്റ്റി ചെയ്യണം, എന്നെ തന്നെ കർത്താവ് പൂർണ്ണമായി നിനക്ക് കയറിയിരിക്കാൻ കഴിയാത്ത നിലയിലുള്ള എല്ലാ പാപത്തിൻ്റെ പ്രവൃത്തികളെയും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. കർത്താവെ നിനക്ക് കയറിയിരിക്കാൻ കഴിയാതെ എനിക്ക് കോപം, എൻ്റെ കോപവും എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഞാനതൊന്നും പാപമായിട്ട് പോലും ചിന്തിച്ചിട്ടില്ല, എൻ്റെ കോപം, എൻ്റെ കയ്പ്. ഞാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, മറ്റുള്ളവരുള്ള കയ്പ് പുലർത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും അത് ഒരു പാപമായിട്ട് ചിന്തിക്കാതെ വണ്ണം ഞാനത് നിറച്ചു വെച്ചിരുന്നു. കർത്താവ് ഇന്ന് രാത്രി ഞാൻ ഇതെല്ലാം എടുത്തു കളയാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ കരങ്ങൾ ഉയർത്തി പറയാമോ, കർത്താവേ ഞാൻ എംപ്റ്റി ചെയ്യുക, എന്നെ തന്നെ ഞാനൊന്ന് ശൂന്യമാക്കുകയാണ്. ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് കടത്തി വിടണമേ. ഐ വോണ്ട് സീ ദ ജീസസ്, ഐ ആം ഇൻഫിൽഡ് ഇൻ ദൈ ഹോളി സ്പിരിറ്റ്. കർത്താവേ നിന്റെ ആത്മാവിൽ നിറഞ്ഞുള്ള ഒരനുഭവം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പാടും, എനിക്ക് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതൊന്നും മ്യൂസിക് വേർഡ്സ് ഒന്നും അല്ല, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വരുന്നതെല്ലാം ശാഠ്യത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ ഒക്കെ വാക്കുകളാണ്. ഞാൻ പറയുമ്പോഴെല്ലാം എൻ്റെ പാരമ്പര്യമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുമ്പോഴൊക്കെ എൻ്റെ കഴിവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവേ ഞാനിനി ആളുകളോട് സംസാരിക്കുമ്പോൾ അത് ഒരു ഒരു സങ്കീർത്തനത്തിൻ്റെ താളമുണ്ടാകാനായിട്ട്, കർത്താവേ സ്തുതികളുടെ ഗീതമുണ്ടാകാനായിട്ട്, സ്തുതികളുടെ ശ്രുതി ഉണ്ടാകാനായിട്ട് ഒരു ഇൻഫിറ്റിംഗ് എനിക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം. കർത്താവേ എനിക്കത് കഴിയാതിരുന്നത് കർത്താവേ എൻ്റെ ഉള്ളിൽ ഞാനെല്ലാവരും മിക്സ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു, ആത്മാവിനെയും ജഡത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പരിശ്രമിച്ചു, എനിക്കൊന്നുമില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇന്ന് രാത്രി കർത്താവേ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മ്യൂസിക് ഉണ്ടാകുവാൻ, ഐ വോണ്ട് മേക്ക് മെലഡി ഇൻ മൈ ഹാർട്ട്, ഐ വോണ്ട് സീ ദാറ്റ് ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്. എത്ര പേര് പറയും ഉറക്കെ തന്നെ കർത്താവ്, കർത്താവേ എന്റെ ഹൃദയത്തിൽ കർത്താവേ സ്വർഗം ഉണ്ടാകുവാൻ തക്കവണ്ണം, എന്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി സംഗീതം ഉണ്ടാകുവാൻ തക്കവണ്ണം, ഫ്രീഡം ഉണ്ടാകുവാൻ തക്കവണ്ണം, മറ്റുള്ളതിനെ എല്ലാം മറക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് രാത്രി എന്നെ സഹായിക്കണമേ. ഐ നീഡ് ഇൻ ഫില്ലിംഗ് യുവർ ലോർഡ്. കർത്താവ് ഇന്ന് ആത്മാവിന്റെ നിറവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിന്റെ നിറവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവ് മറ്റുള്ള ഒരു കാര്യമല്ല, കർത്താവ് ഞാൻ താങ്ക്ഫുൾ ആകുവാൻ തക്കവണ്ണം, രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കർത്താവ് നിനക്ക് നന്ദി പറയാൻ തക്കവണ്ണം. ഓ ഹല്ലേലൂയ്യ, ഇന്ന് രാത്രിയിൽ യാതൊരു കാര്യവും എന്നെ